بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونتوب إليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، بهمان رايا سهودرنغلي إي شبدم سرويكرنا مسلم سورتكالي برنا ديغاري غلوم أورولا إسلامي غنى لبادوم شديغاري كرنا ليغنى تندي آدي باغم أدند وآينا يعني ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും എഴുതിയത് വായിച്ചു തീർക്കാൻ പ്രയാസം തോന്നുന്ന ആളുകൾ ഉണ്ടായിരിക്കാമെന്നത് കണക്കിലെടുത്താണ് ഇപ്രകാരം ഈ ലേഖനം വായിച്ച് അത് പ്രസിദ്ധീകരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏതൊരു വിഷയങ്ങളിലാകട്ടെ, ശരിയായ നിലപാടും പെരുമാറ്റവും എന്താണെന്നും എങ്ങനെയാണെന്നും ഇസ്ലാം വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. വ്യക്തികൾ തമ്മിലുള്ള ഇടപാടുകളും പെരുമാറ്റ രീതികളും സമൂഹങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയവും സാംസ്കാരികവുമായ ബന്ധങ്ങൾ, കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം ഉള്ള കൊടുക്കൽ വാങ്ങലുകൾ, ഇതൊക്കെ ഇസ്ലാമിൽ വ്യക്തമായി ഉണ്ട്. അതിലൊന്നും ഒരു മനുഷ്യനും അവന്റെ തോന്നലുകൾക്കും വൈകാരികതയ്ക്കും അനുസരിച്ച് തീരുമാനമെടുക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. മറിച്ച് അള്ളാഹുവിന്റെ തീരുമാനമാണ് അവൻ തന്റെ ജീവിതത്തിൽ എല്ലാ സന്ദർഭത്തിലും നിറവേറ്റേണ്ടത്. അപ്പോൾ മാത്രമാണ് ഒരാൾ പൂർണ്ണ മുസ്ലിമായി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ചില സന്ദർഭങ്ങളിൽ അള്ളാഹു തആല നമ്മളോട് കൽപ്പിച്ച ചില നിയമങ്ങൾ നമുക്ക് പ്രയാസമുള്ളതായി തോന്നിയേക്കാം. അതല്ല ശരിയെന്നും അതല്ല നന്മയുടെ പക്ഷമെന്നും ചിലർക്കെങ്കിലും മനസ്സിൽ തോന്നിയേക്കാം. അതിൽ ഉറപ്പും സങ്കടവും ഒക്കെ ഉണ്ടായേക്കാം. പക്ഷേ അള്ളാഹുവിന്റെ വിധിയിലാണ് പൂർണ്ണ നന്മയെന്ന ഉറച്ച ബോധ്യത്തോടുകൂടി വിശ്വാസ രംഗത്ത് അള്ളാഹു തആലയുടെ കൽപ്പനകളിലാണ് ഏറ്റവും നല്ല പര്യവസാനമുള്ളത് എന്ന ഉറപ്പോടുകൂടി മുന്നോട്ടു പോകാൻ നാം നമ്മുടെ മനസ്സിനെ തയ്യാറെടുപ്പിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങൾ അത് പരിപൂർണവും അങ്ങേയറ്റത്തെ നന്മ അവസാനം നിനക്ക് നൽകുന്നതുമാണ്. ചില പ്രയാസങ്ങളൊക്കെ അത് പ്രാവർത്തികമാക്കുമ്പോൾ ഉണ്ടായേക്കാം, പക്ഷേ അതിന്റെ അവസാനം നന്മയിലായിരിക്കും. അത് ചിലപ്പോൾ തുടക്കത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടുകൊള്ളണമെന്നില്ല എന്ന് മാത്രം. ഭരണാധികാരികളുമായി ബന്ധപ്പെട്ടുള്ള ഇസ്ലാമിന്റെ നിയമങ്ങളിലും അപ്രകാരം ചില കാര്യങ്ങളുണ്ട്. ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട് ഇസ്ലാം കൽപ്പിച്ച ചില നിയമങ്ങൾ ചിലർക്കെങ്കിലും ഒരു പ്രയാസമുള്ളതായി, ഒരു ബുദ്ധിമുട്ടുള്ളതായി തോന്നിയേക്കാം. ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും തൃപ്തിപ്പെടുത്തി അയാൾക്ക് ഭരിക്കാൻ കഴിയില്ല. എന്തിനധികം, ഒരു വീട് മുന്നോട്ട് കൊണ്ടുപോകുന്ന വീട്ടിലെ ഉടമസ്ഥൻ അയാൾക്ക് പോലും ആ വീട്ടിലുള്ള ഭാര്യയെയും മക്കളെയും കുട്ടികളെയും അവിടെ താമസിക്കുന്ന എല്ലാവരെയും തൃപ്തിപ്പെടുത്തി വീട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് സാധ്യമല്ല. അപ്പോൾ പിന്നെ വലിയ ഒരു രാജ്യം ഭരിക്കുന്ന അനേകം വീടുകളും സമൂഹങ്ങളും പട്ടണങ്ങളും ഗ്രാമങ്ങളും ഒക്കെ ഭരിക്കുന്ന ഒരു ഭരണാധികാരിയുടെ അവസ്ഥ എന്താണ്? എല്ലാവരെയും ഒരു ഭരണാധികാരിക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ഭരണാധികാരിയോട് പല കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആളുകൾക്ക് വിയോജിപ്പുകൾ ഉണ്ടായേക്കാം. എല്ലാവരുടെയും അഭിപ്രായം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഭരണം എന്തായാലും മുന്നോട്ട് പോകില്ല. എന്നാൽ ഭരണത്തിന് പുറത്തിരിക്കുന്ന സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള ആളുകൾക്കാകട്ടെ, എന്തുകൊണ്ടാണ് ഭരണാധികാരി, മുസ്ലിം ഭരണാധികാരിയായ ഈ മനുഷ്യൻ ഇസ്ലാം അനുസരിച്ച് ഭരിക്കാത്തത് എന്ന തോന്നലുകളാണ് ഉണ്ടാവുക. അയാളെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യം ചെയ്താലും അതിന് രണ്ട് അഭിപ്രായം ഉണ്ടാവും. രണ്ട് അഭിപ്രായമുള്ള എല്ലാ ആളുകളുടെ അഭിപ്രായം എല്ലാവരെയും തൃപ്തിപ്പെടുത്തി അയാൾക്ക് മുന്നോട്ട് പോകാനും സാധിക്കുകയില്ല. അപ്പോൾ ചുരുക്കത്തിൽ, ഇസ്ലാമിക ഭരണാധികാരികൾ അവരോട് പാലിക്കേണ്ട ചില നിയമങ്ങൾ അള്ളാഹു തആല നമ്മെ അറിയിച്ചിട്ടുണ്ട്. അത് മൊത്തത്തിൽ ഭരണാധികാരിക്കും ഭരണീയർക്കും അയാളുടെ കീഴിൽ ജീവിക്കുന്ന ആളുകൾക്കും പരിപൂർണമായ നന്മയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഭരണാധികാരികളോട് എതിരിടുക എന്നതും അവർക്കെതിരെ പുറപ്പെടുക എന്നതും വളരെ വ്യാപകമായി ആളുകൾക്കിടയിൽ പ്രചരിച്ചിട്ടുള്ള ഇക്കാലഘട്ടത്തിൽ ഈ വിഷയം പ്രത്യേകമായി പഠിക്കേണ്ടതാണ്. കാരണം എത്രയോ ആളുകൾ ഈ വിഷയത്തിൽ വഴിപിഴച്ചു പോയിട്ടുണ്ട്. പലരുടെയും അബദ്ധങ്ങൾ എത്രയോ മുസ്ലിമീങ്ങളുടെ സ്വൈര ജീവിതവും സ്വസ്ഥതയും കെടുത്ത്. പലർക്കും ഖവാരിജിയത്തിലേക്കുള്ള തുടക്കം ആരംഭിക്കുന്നത് ഇത്തരം ചിന്തകളിൽ നിന്നും മറ്റുമാണ്. അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൌരവത്തിൽ പഠിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു കാര്യമാണ്. ഇസ്ലാമിക ഭരണാധികാരികളുടെ കൽപ്പനകൾ കേൾക്കുകയും അനുസരിക്കുകയും വേണമെന്നത് അഹ്ലു സുന്ന വൽ ജമാഇയുടെ സലഫികളുടെ അടിസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അഹ്ലു സുന്നത്തിന്റെ അഖീദ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം പറയാതെ വിട്ട ഗ്രന്ഥങ്ങളെ കാണാൻ സാധിക്കുകയില്ല. ഇമാം അഹ്മദിന്റെയും അതുപോലെ തന്നെ തഹാവിയുടെയും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെയും ഇങ്ങനെ അഹ്ലു സുന്നയുടെ അഖീദ വിശദീകരിച്ച ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ അവിടെയെല്ലാം ഇസ്ലാമിക ഭരണാധികാരികളോട് എപ്രകാരമാണ് പെരുമാറേണ്ടത് എന്ന വിഷയം വിശദമായി പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. കാരണം ഭരണാധികാരിയെ ജനങ്ങൾ അനുസരിക്കുകയും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അവർ ചെവി കൊടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് മതപരവും ഭൌതികവുമായ നന്മകൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നാട്ടിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ, നാട്ടിൽ ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കപ്പെടണമെങ്കിൽ, നാട്ടിൽ ജനങ്ങൾക്ക് സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ കഴിയണമെങ്കിൽ, അവരുടെ ജീവനും രക്തത്തിനും സമ്പാദ്യത്തിനും സുരക്ഷയുണ്ടാകണമെങ്കിൽ ഭരണാധികാരി ആ നാട്ടിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അനേകം നന്മകൾ അതുകൊണ്ട് സംഭവിക്കുന്നുണ്ട്. അതിൽ തകരാറുകൾ സംഭവിച്ചാൽ ദീനും ദുനിയാവും എല്ലാം തകിടം മറിയും. ഭരണാധികാരിയോട് വിപ്ലവമുണ്ടാക്കി എത്രയോ നാടുകൾ നിങ്ങൾ എടുത്തു നോക്കൂ, കഴിഞ്ഞ കാലഘട്ടങ്ങളെക്കാൾ സമാധാനവും ശാന്തിയും അവിടെ അവസാനിക്കുന്നതായാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ലാ ഇസ്ലാമ ഇല്ല ബിജമാഅ. ഇസ്ലാമിന് ഒരിക്കലും ജമാഅത്ത് ഇല്ലാതെ നിലനിൽക്കില്ല. ജമാഅത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക ഭരണ സംവിധാനമാണ്. ഇസ്ലാമിക ഭരണ സംവിധാനമില്ലാതെ ഇസ്ലാം ഒരിക്കലും പൂർണ്ണമായി നിലകൊള്ളുകയില്ല. അതിന്റെ പൂർണ്ണത കൈവരിക്കണമെങ്കിൽ ഇസ്ലാമിക ഭരണ സംവിധാനം ആ നാട്ടിൽ ആവശ്യമാണ്. വലാ ജമാഅത ഇല്ല ബിഇമാറ. ഇസ്ലാമിക ഭരണ സംവിധാനം നിലനിൽക്കണമെങ്കിൽ അതിനൊരു ഭരണാധികാരി അനിവാര്യമാണ്. ഭരണാധികാരി ഇല്ലാതെ ഒരിക്കലും ഇസ്ലാമിന്റെ ഭരണ സംവിധാനം നിലനിൽക്കുകയില്ല. വലാ ഇമാറത ഇല്ല ബിത്താഅ. ആ ഭരണാധികാരിയെ ജനങ്ങൾ അനുസരിച്ചാലല്ലാതെ ഭരണാധികാരിക്കും നിലനിൽക്കില്ല. അപ്പൊ ജനങ്ങൾ ഭരണാധികാരിയെ അനുസരിച്ചാൽ മാത്രമേ അയാളൊരു ഭരണാധികാരിയായി നിലനിൽക്കാൻ പറ്റുള്ളൂ. ഒരു ഭരണാധികാരി ഇല്ലാതെ ആകട്ടെ ഇസ്ലാമികമായ നിയമങ്ങൾ ശരിയാവണ്ണം നടപ്പിലാവുകയുമില്ല. അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൌരവമുള്ളതാണ്. ഭരണാധികാരിയുടെ ശക്തിയും അദ്ദേഹത്തിന്റെ കഴിവും നശിച്ചു പോകുന്നതിനനുസരിച്ച് ആളുകൾ അദ്ദേഹത്തിനെതിരെ തിരിയുന്നതിനനുസരിച്ച് നാട്ടിൽ അരാജകത്വവും സമാധാനമില്ലായ്മയും അശാന്തിയുമൊക്കെ വർദ്ധിക്കും. അതുകൊണ്ടാണ് സലഫുകൾ ഈ വിഷയം വളരെ ഗൌരവത്തിൽ നമ്മെ പഠിപ്പിച്ചത്. അൽ ഹസൻ ഉൽ ബസ്രി റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, അൽ ഹും യലൂന മിൻ ഉമൂരിന ഖംസ. ഭരണാധികാരികൾ അവർ നമ്മുടെ അഞ്ച് കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അൽ ജുമുഅത്ത വൽ ജമാഅത്ത വൽ ഈദ വൽ സുഗൂറ വൽ ഹുദൂദ്. ഒന്നാമത്തെ കാര്യം ജുമുഅയാണ്. ജുമുഅയുടെ കാര്യം അത് ഏൽപ്പിക്കേണ്ടതും അതിന്റെ കാര്യങ്ങൾ നോക്കേണ്ടതും ഒക്കെ ഭരണാധികാരിയാണ്. വൽ ജമാഅത്ത, അതുപോലെ തന്നെ മസ്ജിദുകളിൽ നിസ്കാരം ജമാഅത്തായി നടപ്പിലാക്കപ്പെടുക എന്നതും അതിനെ ഇമാമിനെ നിശ്ചയിക്കുക എന്നതും അദാനിന് ആളുകളെ നിശ്ചയിക്കുക എന്നതും ഒക്കെ ഭരണാധികാരിയുടെ ബാധ്യതയാണ്. വൽ ഈദ, അതുപോലെ പെരുന്നാൾ നിസ്കാരം നടപ്പിലാക്കുക എന്നത് ഭരണാധികാരിയുടെ ബാധ്യതയാണ്. വൽ സുഗൂർ, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ അതിർവരമ്പുകൾ ശത്രുക്കളുടെ അക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കൽ. അതിർവരമ്പുകൾ ഇസ്ലാമിന്റെ നാട് ആ നാട് അതിന്റെ ചുറ്റുഭാഗം അതിന്റെ അതിർവരമ്പുകൾ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി സജ്ജമാക്കുക എന്നത് ഭരണാധികാരിയുടെ ബാധ്യതയാണ്. വൽ ഹുദൂദ്, അതുപോലെ തന്നെ ഇസ്ലാമികമായ ശിക്ഷാവിധികൾ, ഉദാഹരണത്തിന് വിഭജിച്ചാൽ അയാളെ കല്ലെറിഞ്ഞു കൊല്ലണം, അതുപോലെ തന്നെ മോഷ്ടിച്ചവന്റെ കൈവെട്ടണം, ഇങ്ങനെ കുറെ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളൊക്കെ നടപ്പിലാക്കൽ, ഇങ്ങനെ ഈ അഞ്ച് കാര്യങ്ങൾ ഭരണാധികാരിക്ക് നമ്മുടെ മേലുള്ള ബാധ്യതകളിൽ പെട്ടതാണ്. വല്ലാഹി ലാ യസ്തഖീമുദ്ദീനു ഇല്ലാ ബിഹിം. താബിഈ പണ്ഡിതന്മാരിൽ പ്രമുഖനായ അദ്ദേഹം പറയാൻ, ഭരണാധികാരി ഇല്ലാതെ ഒരിക്കലും ദീൻ ശരിയാം വണ്ണം നിലനിൽക്കുകയില്ല. വഇൻ ജാറു വളമു, അവർ അനീതി കാണിച്ചാലും അവർ വഞ്ചന കാണിച്ചാലും അവരില്ലാതെ അള്ളാഹുവിന്റെ ദീൻ ശരിയാം വണ്ണം നിലകൊള്ളുകയില്ല. നോക്കൂ നിങ്ങൾ, മുസ്ലിം ഭരണാധികാരി ഇല്ലാതെ അള്ളാഹുവിന്റെ ദീൻ ശരിയാം വണ്ണം നിലനിൽക്കുകയില്ല. വവല്ലാഹി ലമാ യുസ്ലിഹു അല്ലാഹു ബിഹിം അക്സറ മിമ്മാ യുഫ്സിദൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കൊണ്ട് നാട്ടിലുണ്ടാക്കുന്ന നന്മകളാണ് അവരെ കൊണ്ട് അവരുണ്ടാക്കുന്ന തിന്മകളെക്കാൾ കൂടുതൽ. അല്ലെ, ചിലപ്പോൾ ഭരണാധികാരി അയാൾ തിന്മകൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കും, അയാളെ കൊണ്ട് സമൂഹത്തിൽ ധാരാളം തിന്മകൾ ഉണ്ടാവുന്നുണ്ടാവും, പക്ഷെ ആ തിന്മകളെക്കാൾ കൂടുതൽ നന്മകൾ അയാളെ കൊണ്ട് സമൂഹത്തിൽ നടപ്പിലാവുന്നുണ്ടാവും. അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവുന്നില്ല എന്ന് മാത്രം. ഒരു ഭരണാധികാരി നിലനിൽക്കുമ്പോൾ നാട്ടിൽ സമാധാനം ഉണ്ടാകും, ശാന്തി ഉണ്ടാകും, നിസ്കാരം അഞ്ചു വക്തിന് നിസ്കരിക്കാൻ പറ്റും, ജമാഅത്തും ജുമാഅയും ഈദും ഒക്കെ കൃത്യമായി നടപ്പിലാകും, ഹജ്ജ് നടപ്പിലാകും. ഇങ്ങനെ അനേകം നന്മകൾ അതിന്റെ പിന്നിലുണ്ട്. എത്രയോ മുസ്ലിമീങ്ങളുടെ രക്തം അത് സുരക്ഷിതമാകുന്നുണ്ട്. ഇങ്ങനെ ധാരാളം കണക്കിന് നന്മകൾ ഇതിന്റെ പിന്നിലുണ്ട്. ആ നന്മകൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ അവരെ കൊണ്ടുണ്ടാവുന്ന തിന്മകൾ കുറവാണ്. അവർ പലപ്പോഴും ധാരാളം തിന്മകൾ ചെയ്യുന്നുണ്ടാകും. മാത്രമല്ല ഭരണാധികാരിയെ അനുസരിച്ചുകൊണ്ട് നിലകൊള്ളുക എന്നത് മുസ്ലിം ഉമ്മത്തിന്റെ നന്മയും അവരുടെ സുഖകരമായ അവസ്ഥയെയുമാണ് കാണിക്കുന്നത്. അവരോട് എതിരാവുക, ഭരണാധികാരിയോട് എതിരാവുക എന്നത് കുഫ്രാണ്. കുഫ്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ കുഫ്രാണ്, വലിയ കുഫ്രല്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്രല്ല. അവരോട് എതിരാവുക എന്നത് കുഫ്രാണ്, അതായത് അള്ളാഹുവിന്റെ നിഅമത്തിനോടുള്ള നന്ദികേടാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ താബിഈങ്ങളിൽപ്പെട്ട പ്രമുഖനായ പണ്ഡിതൻ അൽ ഇമാം അൽ ഹസ്സനുൽ ബസ്രി റഹിമഹുള്ളാഹ് അദ്ദേഹം പറയുന്ന വാക്കാണിത്. നമ്മുടെ ഉമ്മത്തിലും ഈ കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഒരു ഭരണാധികാരി ഉള്ള നാട്ടിൽ അവിടെ അവർ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന സമാധാനം ഇത്രമാത്രം വലുതാണ്. എന്നാൽ ഭരണാധികാരിയെ അട്ടിമറിച്ചിടാൻ വേണ്ടി വിപ്ലവങ്ങളുമായി പുറപ്പെട്ട നാടുകൾ അവിടെ എത്ര രക്തമാണ് ചിന്തിക്കൊണ്ടിരിക്കുന്നത്, എത്രയോ മുസ്ലിമീങ്ങളുടെ അന്യായമായ രക്തമാണ് അവിടെ വ്യാപകമായി ചിന്തിക്കൊണ്ട്. എന്ത് സമാധാനമാണ് അവിടെയുള്ളത്, എന്ത് ശാന്തിയാണ് അവിടെയുള്ളത്, എന്ത് പിന്നെ ഉറപ്പാണ് തന്റെ ജീവനും സമ്പത്തിനും അഭിമാനത്തിനും ഒക്കെ മുസ്ലിമീങ്ങൾക്ക് അവിടെ ലഭിക്കുന്നത്. ഇത് വളരെ ഗൌരവമുള്ള വിഷയമാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ വിഷയം സലഫുകൾ വളരെ ഗൌരവത്തിൽ ജനങ്ങളെ പഠിപ്പിച്ചിരുന്നു. പല രൂപത്തിലും അവർ ഇതിന്റെ പ്രാധാന്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. മുൻഗാമികൾ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച ചില നിലപാടുകൾ നമുക്ക് താഴെ വായിക്കാൻ സാധിക്കും. അതായത് സലഫുകൾ, സലഫു സാലിഹീങ്ങൾ, സലഫുകളുടെ മാർഗമാണ് ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ടത് എന്ന് നാം പറയാറുണ്ട്. സലഫുകൾ എങ്ങനെയാണ് ഭരണാധികാരികളുടെ അതിക്രമങ്ങളോട് പ്രതികരിച്ചത്, അത് അതിനുള്ള ചില ഉദാഹരണങ്ങളാണ് താഴെ ഇവിടെ നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, അവർ ഭരണാധികാരികൾക്കെതിരെ പുറപ്പെടുന്നതിനെ ശക്തമായി എതിർത്തിരുന്നു. മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ പുറപ്പെട്ടിറങ്ങുന്നതിന്, വാളുമായി അവരെ എതിർക്കുന്നതിനു വേണ്ടി പുറപ്പെട്ടിറങ്ങുന്നതിനെ പണ്ഡിതന്മാർ ശക്തമായി എതിർത്തിരുന്നു. ഇത് മുൻഗാമികളായ പണ്ഡിതന്മാരിൽ എല്ലാവരിലും കാണാൻ സാധിക്കും. കുഴപ്പങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് തന്നെ അവരതിനെതിരെ ശക്തമായി എഴുന്നേറ്റ് നിന്നു. ഒരു ഉദാഹരണമാണ്, മഹത്തരമായ ഒരു ഉദാഹരണമാണ് ഇമാം അഹ്ലി സുന്ന അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ളാഹ്. അദ്ദേഹം ഈ വിഷയത്തിൽ വളരെ വലിയ മാതൃകയാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഭരണാധികാരികൾ മഅ്തസലി ചിന്താഗതി ഉണ്ടായിരുന്ന ആളുകളായിരുന്നു. മഅ്തസലി ചിന്താഗതി എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല അവന്റെ ഖുർആൻ അത് സൃഷ്ടിയാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നു അവർ. വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കലാമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനെവരെ നിഷേധിച്ച ആളുകളായിരുന്നു ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു തആലയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഭരണാധികാരികൾ. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകുന്ന കുഫ്രാണ്. ഇമാം അഹ്മദ് തന്നെ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, മൻ ഖാല ബി അന്നൽ ഖുർആന മഖ്ലൂഖുൻ ഫഹുവ കാഫിർ, ആരെങ്കിലും അള്ളാഹുവിന്റെ ഖുർആൻ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്. എന്നാൽ ഇമാം അഹ്മദിന്റെ ഭരണകാലഘട്ടത്തിലുള്ള ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു തആലയുടെ കാലഘട്ടത്തിലുള്ള ഭരണാധികാരികൾ അവർ ഈ പറഞ്ഞതാണ് ഇസ്ലാമിക നിലപാട് എന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസം ജനങ്ങൾ സ്വീകരിക്കുന്നതിന് നിർബന്ധിക്കുകയും ചെയ്തിരുന്നവരായിരുന്നു. എത്രയോ ആളുകളെ ഭീഷണിപ്പെടുത്തി ഇത് പറയിപ്പിച്ചിരുന്നു. മാത്രമല്ല എത്രയോ മഹാന്മാരായ മുൻഗാമികളിൽപ്പെട്ട ഹദീസിലും ഖുർആനിലും വലിയ വിവരമുള്ള പണ്ഡിതന്മാരെ ഈ പറഞ്ഞ വാദം സ്വീകരിച്ചില്ല എന്നതിന്റെ പേരിൽ അവർ കൊലപ്പെടുത്തിയിരുന്നു. നോക്കൂ നിങ്ങൾ, എത്ര വലിയ ഗൌരവമുള്ള കാര്യമാണത്. കുഫറാണ് എന്ന് ഇമാം അഹ്മദ് ശക്തമായി പറഞ്ഞിരുന്ന അള്ളാഹുവിന്റെ ഖുർആൻ അത് അവന്റെ സൃഷ്ടിയാണ് എന്ന വാദം അവർക്കുണ്ടായിരുന്നു. ആ വാദം പറയാൻ ജനങ്ങളെ നിർബന്ധിച്ചിരുന്നു. ആ വാദം പറയാൻ തയ്യാറാകാതിരുന്ന പണ്ഡിതന്മാരെ കൊലപ്പെടുത്തിയിരുന്നു. എത്ര ഗൌരവമുള്ള കാര്യമാണ്. മാത്രമല്ല അതോടൊപ്പം കുട്ടികളുടെ മദ്രസകളിൽ പോലും അവർ ഈ പറഞ്ഞ വിഷയം പാഠ്യപദ്ധതിയാക്കി, അത് പഠിപ്പിക്കൽ നിർബന്ധമാക്കി. മാത്രവുമല്ല അതോടൊപ്പം അനേകം തിന്മകളും വൃത്തികേടുകളും മ്ലേച്ഛതകളും വേറെയും അവരുടെ അടുത്തുണ്ടായിരുന്നു. എന്തിനധികം ഇമാം മുഹ്ലിസുൻ അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ളാഹു തആല അദ്ദേഹം അനേകം തവണ ചാട്ടവാറു കൊണ്ട് അടിവാങ്ങിച്ചു. എത്രയോ തവണ അദ്ദേഹം ജയിലിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. എത്രയോ അതിക്രമങ്ങൾ അദ്ദേഹത്തോട് ചെയ്തു. ഇന്നുള്ള ഇസ്ലാമിക ഭരണാധികാരികൾ അവരിൽ പലരെയും ഇന്നത്തെ വിവരമില്ലാത്ത ആളുകൾ കാഫിറുകളെന്ന് വിധിക്കുന്നതിന് കാരണമായി പറയുന്ന വിഷയങ്ങളെക്കാൾ കൂടുതൽ വിഷയങ്ങൾ അവരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പണ്ഡിതന്മാർ അവരെ കൊലപ്പെടുത്തുക, അവരെ ജയിലിലടക്കുക, ജനങ്ങളെ നിർബന്ധിച്ചു കുഫർ പറയിപ്പിക്കുക. അവർ കുഫർ വിശ്വസിച്ചു എന്നുള്ളതിന് പുറമെ ഈ പറഞ്ഞ ആളുകളെ കുഫർ പറയാൻ വേണ്ടി നിർബന്ധിക്കുക. അതിനെല്ലാം പുറമെ കുട്ടികളെ വരെ ഈ പറഞ്ഞ വികല ചിന്താഗതികൾ പഠിപ്പിക്കുക. ഇതൊക്കെ ഇമാം അഹമ്മദ് റഹിമഹുള്ളാഹു തആല അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഭരണാധികാരികൾ അവരുടെ പക്കലുണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിട്ട് പോലും ഇമാം അഹമ്മദ് റഹിമഹുള്ളാ അദ്ദേഹം വൈകാരികതയുടെ തള്ളിച്ചയിൽ കാര്യങ്ങൾ പറഞ്ഞില്ല. അദ്ദേഹം ഖുർആനിന്റെയും സുന്നത്തിന്റെയും കെട്ടുപൊട്ടിക്കാൻ തയ്യാറായില്ല. മറിച്ച് സലഫുകൾ മുൻഗാമികൾ പറഞ്ഞ മാർഗത്തിൽ മാത്രമാണ് അദ്ദേഹം നിലകൊണ്ടത്. ഹംബൽ റഹിമഹുള്ള അദ്ദേഹം പറയും, ബഗ്ദാദിലെ പണ്ഡിതന്മാർ വാസിഖ് എന്ന് പറഞ്ഞാൽ ഇമാം അഹമ്മദിന്റെ കാലഘട്ടത്തിലുള്ള ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ ഇമാം അഹമ്മദിന്റെ അരികിൽ വന്നു ബഗ്ദാദിൽ നിന്ന് ചില പണ്ഡിതന്മാർ. അവർ പറഞ്ഞു, ഇക്കാലഘട്ടത്തിൽ ഭരണാധികാരിയുടെ അതിക്രമവും ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന വാദവും ഒക്കെ ധാരാളമായി പ്രചരിച്ചിരിക്കുന്നു. ഈ വിഷയമാകട്ടെ വളരെ ഗുരുതരമായി ജനങ്ങൾക്കിടയിൽ മാറിയിരിക്കുകയാണ്. ആളുകൾക്കിടയിൽ ഈ പിഴച്ചവാദങ്ങൾ വളരെയധികം പ്രചാരം നേടിയിരിക്കുന്നു. എത്രയോ ജനങ്ങൾ ഈ പറഞ്ഞ കുഫർ വിശ്വസിക്കുന്നതിലേക്ക് എത്തിയിട്ടുണ്ട്. എത്രയോ ആളുകൾ അള്ളാഹുവിന്റെ ഖുർആൻ അത് അവന്റെ സൃഷ്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ വിശ്വസിക്കൽ എന്താണ്? ഇസ്ലാമെന്ന് തന്നെ പുറത്തു വന്ന കുഫറാണ്. മാത്രമല്ല, ഈ വാസിഖ് എന്ന വ്യക്തിയുടെ ഭരണത്തിലും അധികാരത്തിലും ഞങ്ങളിതായി പണ്ഡിതന്മാർ ഞങ്ങൾക്കും തൃപ്തിയില്ലാതായിരിക്കുന്നു, മടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം അഹമ്മദിന്റെ അടുക്കൽ വന്നു. അവരുടെ ഉദ്ദേശം ഭരണാധികാരിക്കെതിരെ തിരിയണമെന്നതാണ്, ഭരണാധികാരിക്കെതിരെ വാളെടുത്ത് പുറത്തിറങ്ങണമെന്നതാണ്. ഇമാം അഹമ്മദ് റഹിമഹുള്ളാഹു തആല അദ്ദേഹം അവർക്ക് മറുപടിയായി പറഞ്ഞു, അലൈക്കും ബിൽ ഇൻകാരി ഫീ ഖുലൂബിക്കും, നിങ്ങൾ ഭരണാധികാരിയുടെ ഈ തിന്മകളെ ഹൃദയം കൊണ്ടുവെറുക്കുക. വലാ തഖ്ലഉ യദൻ മിൻ ത്വാഅ, നിങ്ങൾ ഒരിക്കലും ഭരണാധികാരിക്കുള്ള അനുസരണം അവസാനിപ്പിക്കാൻ പാടില്ല. വലാ തഷുഖു അസൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ ഈ ഭരണാധികാരിയുടെ കീഴിൽ ഒരുമിച്ചിട്ടുള്ളതിനെ നിങ്ങളായി നശിപ്പിക്കാൻ പാടില്ല. വലാ തസ്ഫിഖു ദിമാഅക്കും വദിമാ അൽ മുസ്ലിമീന മഅക്കും, നിങ്ങളുടെ രക്തവും നിങ്ങളോടൊപ്പം മറ്റുള്ള മുസ്ലിമീങ്ങളുടെ രക്തവും ചിന്താൻ നിങ്ങൾ കാരണമാകരുത്. വന്ദുറു ഫീ ആഖിബത്തി അംരിക്കും, നിങ്ങൾ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളുടെ പര്യവസാനം എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതായത്, നിങ്ങളിപ്പോ ഇതും പറഞ്ഞിട്ട് ഭരണാധികാരിക്കെതിരെ പുറത്തിറങ്ങിയാൽ എത്രയോ മുസ്ലിമീങ്ങൾ മരണപ്പെടും, അവരുടെ രക്തം ചിന്തപ്പെടും, എത്രയോ അതിക്രമങ്ങൾ നടപാടും, നാട്ടിൽ സമാധാനവും ശാന്തിയും ഇല്ലാതെയാകും. മാത്രമല്ല, ഇസ്ലാമിനെ ആക്രമിക്കാൻ കാത്തിരിക്കുന്ന ശത്രുക്കൾ അവർക്ക് കാര്യങ്ങൾ എളുപ്പമാകും. ഒരു പുറത്തുനിന്ന് യുദ്ധം ചെയ്ത് മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ കാരണമാകും. വസ്ബിറു, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. ഹത്താ യസ്തരി ഹബറുൻ, ഒന്നല്ലെങ്കിൽ നന്മയുള്ള ആളുകൾ അവർ മരിച്ച് ഖബറിൽ പോകും, അതോടുകൂടി അവർക്ക് റാഹത്ത് ലഭിക്കും. വയുസ്തറാഹ മിൻ ഫാജിർ, അതല്ലെങ്കിൽ തിന്മയുള്ള ആളുകൾ ഭരണാധികാരികൾ അവർ മരിച്ച് നല്ല ഭരണാധികാരികൾ അവരുടെ പകരം വരും. വലൈസ ഹാദാ സവാബ, നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വാദം അത് ശരിയല്ല. ഹാദാ ഖിലാഫുൽ ആതാർ, അത് അസറുകൾക്ക് വിരുദ്ധമാണ്, മുൻഗാമികളായ സലഫുകളുടെ നിലപാടിന് വിരുദ്ധമാണ് എന്ന് ഇമാം അഹമ്മദ് റഹിമഹുള്ളാഹു തആല അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുക. നോക്കൂ, നിങ്ങൾ എത്രയധികം തിന്മകളാണ് ഇമാം അഹമ്മദ് റഹിമഹുള്ളാഹു തആല അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലുണ്ടായിരുന്ന ഭരണാധികാരികൾ ചെയ്തു വെച്ചത്. ഇന്ന് ആളുകൾ പറയുന്നതിനേക്കാൾ ഇന്ന് പല ഭരണാധികാരികൾക്കും എതിരെ തിരിയുന്നത് കാരണമായി പറയുന്ന കാര്യങ്ങളെക്കാൾ ഗൌരവമുള്ളത്. അള്ളാഹുവിന്റെ ഖുർആൻ സൃഷ്ടിയാന്ന് പറഞ്ഞ ഖുർആനിൽ വ്യക്തമായി വന്ന കാര്യം അള്ളാഹുവിന്റെ സിഫത്തിനെ നിഷേധിക്കലാണ്, അത് ഇസ്ലാമെന്ന് പുറത്തുപോകുന്ന കുഫറാണ്. ഇതെല്ലാം ഉണ്ടായിട്ടും ഇമാം അഹമ്മദ് റഹിമഹുള്ളാഹു തആല ഈ ഭരണാധികാരികൾ കാഫിറാണെന്ന് വിധിക്കുകയോ അതല്ലെങ്കിൽ അവർക്കെതിരെ ഇറങ്ങി പുറപ്പെടണമെന്ന് ആളുകൾ ഉപദേശിക്കുകയോ ഒന്നും ചെയ്തില്ല. ഇതാണ് സലഫുകളുടെ മദ്ഹബ്, ഇതാണ് സലഫുകളുടെ നിലപാട്. മുൻഗാമികൾ ഈ രൂപത്തിലായിരുന്നു നിലകൊണ്ടത്. അല്ലാതെ ഇന്ന് പല ആളുകളും പറയുന്നത് പോലുള്ള നിലപാടായിരുന്നില്ല ഇമാം അഹമ്മദിന്റെ. ഈ ചരിത്രം ഇൻഷാല്ലാ ഇനിയും ആവർത്തിച്ചു വരും. ചുരുക്കത്തിൽ, സലഫുകൾ ഭരണാധികാരികളുടെ അതിക്രമങ്ങളുടെ വേളയിൽ സ്വീകരിച്ചിരുന്ന നിലപാട് വളരെ ശക്തമായിരുന്നു. അവർ വളരെ പ്രാധാന്യത്തോടും ഗൌരവത്തോടുകൂടിയുമാണ് ഈ വിഷയത്തെ സമീപിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ കാര്യം എത്ര അത്ഭുതമാണ്. പല ആളുകളും യാതൊരു പേടിയില്ലാതെ എത്രയോ മുസ്ലിമീങ്ങളുടെ രക്തം ചിന്താൻ കാരണമാകുന്ന പ്രസ്താവനകൾ ദിനം പ്രതി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഭരണാധികാരിക്കെതിരെ തിരിയാനും അയാൾക്കെതിരെ വാളെടുത്തിറങ്ങാനും സാധിക്കുന്നിടത്ത് ബോംബോട്ടിക്കാനും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാത്രി പുലർന്ന് പകലാകുമ്പോഴത്തേക്ക് ഇസ്ലാമിന്റെ ഭരണം സ്ഥാപിക്കാൻ സാധിക്കുമെന്ന മോഹത്തിലാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് ഉണ്ടാകുന്നത് എത്ര വലിയ ആപത്തായിരിക്കുമെന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഈ ജിഹാദിന്റെ പേരും പറഞ്ഞ് എത്രയോ സ്ഥലങ്ങളിലാണ് ഭരണാധികാരികൾക്കെതിരെ തിരിഞ്ഞു. ഇന്ന് ആ മുസ്ലിം രാജ്യങ്ങളുടെ അവസ്ഥ എന്താണ്? അവിടെയുള്ള മുസ്ലിമീങ്ങളുടെ കഥ എന്താണ്? എന്നിട്ട് അവര് രക്തം അവിടെ ഇന്ന് മുസ്ലിമീങ്ങളുടെ രക്തം ചിന്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ വന്നിട്ട് പിന്നെയും കരയണം കള്ളകരച്ചിൽ. ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് കാരണമായത് ഇവരുടെ പക്വമല്ലാത്ത നിലപാടുകളാണ്. എന്നിട്ട് അതിന്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിപത്തുകളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വീണ്ടും അടുത്ത ഏതെങ്കിലും സമാധാനമുള്ള രാജ്യങ്ങൾ അവിടെയും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് സഹോദര, ഈ വിഷയം നീ ഗൌരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സലഫുകളുടെ നിലപാടുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാമത്തെ നിലപാട് ഇങ്ങനെ ഇറങ്ങാൻ പോകുന്ന ആളുകളെ ശക്തമായി താക്കീത് ചെയ്യുക എന്നതായിരുന്നു. ഇമാം അഹമ്മദിന്റെ നിലപാട് നീ കണ്ടു. അതുപോലെ തന്നെ ഭരണാധികാരിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അതിന് ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നത് സലഫുകളുടെ നിലപാടുകളിലൊന്നായിരുന്നു. ഭരണാധികാരികൾ അവർക്കെതിരെ അതിക്രമത്തിന് തുനിയുന്ന ആളുകളെ, അല്ലെങ്കിൽ ഭരണാധികാരികളുടെ അതിക്രമം കണ്ട് അവർക്കെതിരെ വാളെടുത്താൻ തുനിഞ്ഞിറങ്ങുന്നവരെ തടയുന്നതിൽ മാത്രമല്ല സലഫുകൾ ഒതുങ്ങിയത്. മറിച്ച് ഭരണാധികാരികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും അവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കാനും അവർ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇമാം അൽ ബർബഹാരി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ അസ്സുന്ന എന്ന ഗ്രന്ഥത്തിൽ നൽകിയ വാക്കുകൾ ഇതിനൊരു ഉദാഹരണമാണ്. ഇമാം ബർബഹാരിയുടെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം. അദ്ദേഹം പറഞ്ഞു, ഇദാ റഅയ്ത അർ-റജുല യദ്ഉ അലാ സുൽത്താനിൻ ഫഅലം അന്നഹു സാഹിബു ഹവാ. ഒരു മനുഷ്യൻ അവൻ ഭരണാധികാരിക്ക് എതിരെ പ്രാർത്ഥിക്കുന്നത് നീ കണ്ടാൽ മനസ്സിലാക്കിക്കൊള്ളുക, അവനൊരു ബിദ്അത്തുകാരനാണ്. വഇൻ സമിഅത അർ-റജുല യദ്ഉ ലിസ്സുൽത്താനി ബിസ്സലാഹി ഫഅലം അന്നഹു സാഹിബു സുന്നഹ് ഇൻഷാ അല്ലാഹു തആല. എന്നാൽ ഒരു മനുഷ്യൻ അവൻ ഭരണാധികാരിയുടെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ നീ മനസ്സിലാക്കുക, അവൻ സുന്നത്തിന്റെ മാർഗത്തിൽ നിലകൊള്ളുന്നവനാണ് ഇൻഷാ അല്ലാഹ്. കണ്ടില്ലേ, നോക്കൂ, നിങ്ങൾ പണ്ഡിതന്മാർ അടയാളമായിട്ട് പറയണം, ഭരണാധികാരിക്ക് എതിരെ പ്രാർത്ഥിക്കുന്നവനെ കണ്ടാൽ മനസ്സിലാക്കുക ബിദാത്താണ്. ഭരണാധികാരിക്ക് അനുകൂലമായി പ്രാർത്ഥിക്കുന്നവനെ കണ്ടാൽ മനസ്സിലാക്കുക അവൻ സുന്നിയാണ്, സലഫിയാണ്. ഇമാം ബർബഹാരി റഹിമഹുല്ലാഹു തആല അദ്ദേഹം അഹ്ലു സുന്നത്തിന്റെ ഇമാമുമാരിൽ ഒരാളാണ്. എന്നിട്ട് അദ്ദേഹം ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹു തആലയുടെ വാക്ക് എടുത്തു കൊടുക്കാൻ അൽ ഫുദൈൽ ഇബ്നു ഇയാദ് അദ്ദേഹം പറഞ്ഞു, ലൗ കാന ലി ദഅവതുൻ മാ ജഅൽതുഹ ഇല്ലാ ഫി സുൽത്താൻ. ഭരണാധികാരിയുടെ വിഷയത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു, ലൗ കാന ലി ദഅവതുൻ, സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള ഒരു പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നെങ്കിൽ, മാ ജഅൽതുഹ ഇല്ലാ ഫി സുൽത്താൻ, അത് ഭരണാധികാരിക്ക് വേണ്ടിയല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടിയും ഞാൻ പ്രയോഗിക്കില്ലായിരുന്നു. ഒരു പ്രാർത്ഥന അത് സ്വീകരിക്കുന്ന എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഭരണാധികാരിക്ക് നന്മ വരുന്നതിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കാം. എന്നിട്ട് ബർബഹാരി എന്ന അദ്ദേഹത്തിന്റെ ബാക്കി വാക്ക് പറയാൻ, ഭരണാധികാരികൾക്ക് നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന കാര്യം നമ്മോട് കൽപ്പിക്കപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ്. വലം നുഅ്മർ അന്നദ്ഉ അലൈഹിം വഇൻ ജാറു വളമു, അവർക്ക് എതിരെ പ്രാർത്ഥിക്കാൻ നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അവർ തിന്മ ചെയ്താലും അതിക്രമങ്ങൾ പ്രവർത്തിച്ചാലും വഞ്ചന കാണിച്ചാലും ഒന്നും അവർക്ക് എതിരെ പ്രാർത്ഥിക്കാൻ നാം കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ലിഅന്ന ജൗറഹും വസുൽമഹും അലാ അൻഫുസിഹിം വഅലൽ മുസ്ലിമീൻ, കാരണം അവർക്ക് എതിരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അവർ നശിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ ചതിയും വഞ്ചനയുമെല്ലാം അവരെയും മുസ്ലിമീങ്ങളെയും മൊത്തത്തിൽ ബാധിക്കുന്നതാണ്. കാരണം നമ്മൾ അവർ ചീത്താവാൻ വേണ്ടി പ്രാർത്ഥിച്ച കൂടുതൽ മുസ്ലിമീങ്ങളാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. ഇവർ ഈ ജാതി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഭരണാധികാരിക്കെതിരെ വിപ്ലവം കൊടുത്ത് പുറത്തിറങ്ങി എന്നായിരിക്കാം. ആരുടെ രക്തമാണ് ചിന്തുന്നത്? ഒന്നും അറിയാത്ത സാധാരണക്കാരനായ മനുഷ്യന്റെ രക്തമായിരിക്കും ചിന്ത. വഴിയിലൂടെ എന്തെങ്കിലും കടയിലേക്ക് സാധനം വാങ്ങിക്കാൻ പോകുന്നവരുടെ രക്തമായിരിക്കും ചിന്തുന്നത്. എത്രയെത്ര നിരപരാധികളായ മനുഷ്യന്മാരുടെ രക്തമായിരിക്കും, എത്രയെത്ര ആളുകൾ. ഭരണാധികാരികളോ പലപ്പോഴും അവർ ഈ പറഞ്ഞ വിപ്ലവത്തെ അടിച്ചമർത്തും, ഒന്നല്ലെങ്കിൽ, അതല്ലെങ്കിൽ അവസാന സമയത്ത് അവരുടെ മേലെ ഇവർക്ക് പിടിവീഴുന്നതുവരെ അവർ സുന്ദരമായി കൊട്ടാരങ്ങളിൽ ജീവിക്കും. ഒരു പ്രയാസം അവർക്കുണ്ടാവില്ല. ഈ പറയുന്ന ആളുകൾ വിപ്ലവമായി ഇറങ്ങുന്ന സമയത്ത് എത്രയോ മുസ്ലിമീങ്ങളാണ് സാധാരണക്കാരാണ് അതിന്റെ വേദനകൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഇമാം ബർബഹാരി റഹിമഹുള്ള അദ്ദേഹം ഈ പറഞ്ഞ വാക്ക് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് അതിന്റെ അവസാനം അദ്ദേഹം പറഞ്ഞു, നീ അവർക്ക് എതിരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രയാസം അനുഭവിക്കേണ്ടി വരും മുസ്ലിമീങ്ങളെ. ഈ പറഞ്ഞ ചിന്ത ബുദ്ധിയുള്ള നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. എത്രയോ ആളുകൾ ഭരണാധികാരികൾക്കെതിരെ പ്രാർത്ഥിക്കാൻ തിരക്കൂട്ട്, ഇതൊക്കെ അനുഭവിക്കുന്ന ആരാണ്? മുസ്ലിമീങ്ങളാണ്. ഭരണാധികാരികൾക്കെതിരെ നാഴികക്ക് 40 വട്ടം എഴുതുകയും ശാപവാക്കുകൾ ചൊറിയുകയും ചെയ്യുന്നവർ പറഞ്ഞതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതുകൊണ്ട് സഹോദര, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. പല ആളുകളും ഫേസ്ബുക്കുകളിൽ പോസ്റ്റും ഷെയറിങ്ങും ഒക്കെ ആയിട്ട് നടക്കുകയാണ് ഭരണാധികാരികൾക്കെതിരെ, മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ. എത്ര പേര് ഈ പറഞ്ഞ ആളുകളിൽ എത്ര പേർ ഫേസ്ബുക്കിലും വാട്സാപ്പിലുമൊക്കെ ഇത്തരം പോസ്റ്റുകൾ ഇടുന്നതിനു മുൻപ് ഭരണാധികാരിക്ക് വേണ്ടി ആത്മാർത്ഥമായി നിസ്കാരത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് സ്വയം ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകൾക്കും ഉത്തരമുണ്ടാകില്ല. നമുക്കൊക്കെ എഴുതാനും പ്രസ്താവനകൾ ഇറക്കാനും വലിയ താല്പര്യമാണ്. പക്ഷെ നമ്മുടെ ആത്മാർത്ഥത അവിടെയാണ് കാണേണ്ടത്. എന്തിനാണ് നമ്മൾ വെറുതെ മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുന്നത്? നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നാളെ പരലോകത്തേക്ക് ഇതൊക്കെ കൊണ്ട് നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഈ കണ്ട തിന്മകൾ, നമ്മുടെ വാക്കുകൾ കൊണ്ടുണ്ടാകുന്ന അതിക്രമങ്ങൾ കൊണ്ട് എത്ര മുസ്ലിമീങ്ങളാണ് നാളെ ബുദ്ധിമുട്ടുക. അതുകൊണ്ട് കുറച്ച് ആലോചിച്ചും ശ്രദ്ധിച്ചും നിങ്ങൾ ഈ വിഷയത്തിൽ ഇറങ്ങേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെ ഭരണാധികാരികൾ അവരുടെ അതിക്രമങ്ങൾക്കെതിരെ തിരിയുന്ന ആളുകൾ അവരോട് ശലപ്പുകൾ നൽകിയ ഉപദേശങ്ങളിൽ ഒന്നാണ്, ഭരണാധികാരിയുടെ അടുക്കൽ വല്ല തെറ്റും കണ്ടുകഴിഞ്ഞാൽ അതിന് വല്ല ഒഴിവ് കഴിവും അദ്ദേഹത്തിനു നൽകാൻ ശ്രമിക്കണം. കണ്ടപാടെ ഇത് കുഫറാണല്ലോ, ഇത് നവാഖത്തുൽ ഇസ്ലാമിൽ പെട്ടതാണല്ലോ, എന്താണ് ആ ചെയ്തത്, എന്താണ് അതിന്റെ പിന്നിലുള്ള കാരണം, അതിന്റെ പിന്നിൽ വല്ല വ്യാഖ്യാനവുമുണ്ടോ, അത് ഇഖ്റാഹോടുകൂടി ചെയ്തതാണോ, അതല്ല മറ്റെന്തെങ്കിലും കാരണങ്ങൾ, ഒന്നും അന്വേഷിക്കൂല. ഒരു തെറ്റങ്ങോട് കാണുമ്പോഴത്തേക്ക് അത് ഇതാ, ഇത് നവാഖത്തുൽ ഇസ്ലാമിൽ പെട്ടതാണല്ലോ, പിന്നെ അയാളെ തക്ഫീർ നടത്തണം. തക്ഫീർ നടത്തിയ പിന്നെ തൊട്ടടുത്തത് എന്താണ്? അയാളെ തക്ഫീർ നടത്താത്ത ആളുകളൊക്കെ കാഫിരുകളാണ്, പിന്നെ ആ ആളുകളോടൊക്കെ യുദ്ധം പ്രഖ്യാപിക്കാറ്. യഥാർത്ഥത്തിൽ ഭരണാധികാരികൾക്ക് തെറ്റ് സംഭവിക്കുന്ന സമയത്ത് അതിനെ മോശമായി ചിത്രീകരിക്കാനും തെറ്റിദ്ധരിക്കാനും ശ്രമിക്കുന്നവർ ആദ്യം ഒരു മുസ്ലിമിനോട് നമ്മൾ പാലിക്കേണ്ട ബാധ്യത പോലും അവർ പാലിക്കുന്നില്ല. ഏതൊരു മുസ്ലിമിന്റെ അടുക്കലാണെങ്കിലും ഒരു തെറ്റ് കണ്ടുകഴിഞ്ഞാൽ അവനൊരു തെറ്റുകാരനാണ് എന്ന് വിധിക്കുന്നതിന് മുൻപ് അയാൾക്ക് വല്ല ഉദർവുമുണ്ടോ, വല്ല ഒഴിവ് കഴിവുമുണ്ടോ, എന്ത് അടിസ്ഥാനത്തിലാണ് അയാൾ അത് ചെയ്തത് എന്നൊക്കെ അന്വേഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇത് സാധാരണ മുസ്ലിമീങ്ങളോട് വരെ ബാധ്യതയുള്ള കാര്യം. അപ്പൊ പിന്നെ ഇസ്ലാമിന്റെ നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ള മുസ്ലിമീങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ള ഭരണാധികാരികളുടെ വിഷയത്തിൽ ഇത് എത്രമാത്രം ആവശ്യമാണ്. മുഹമ്മദ് ഇബ്നു സീരീൻ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, നിന്റെ സഹോദരന്റെ അടുക്കൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ട് എന്നതായി കേട്ടുകഴിഞ്ഞാൽ അയാൾക്കൊരു ഉദർ നീ അന്വേഷിക്കുക, ഒരു ഒഴിവ് കഴിവ് നീ അന്വേഷിക്കുക. അയാൾ എന്തെങ്കിലും കാരണം കൊണ്ട് ചെയ്തായിരിക്കും. കേട്ടപാടെ നീ അയാളെ പറ്റി മോശമായി തെറ്റിദ്ധരിക്കരുത്. എന്തെങ്കിലും ഒഴിവ് കഴിവ് അയാൾക്ക് ഉണ്ടായിരിക്കുമെന്ന് നീ അന്വേഷിക്കുക. ഇനി അയാൾക്ക് ഒരു ഉദറുമുള്ളതായി, ഒരു ഒഴിവ് കഴിവുമുള്ളതായി നിനക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നീ നിന്റെ മനസ്സിൽ പറയാം, അയാൾക്ക് ചിലപ്പോ അല്ല എന്തെങ്കിലും ഒരു ഒഴിവ് കഴിവുണ്ടാവും, എനിക്ക് മനസ്സിലാവാത്തതായിരിക്കും, ഞാനറിയാത്ത, ഞാൻ മനസ്സിലാക്കാത്ത എന്തെങ്കിലും കാരണം അയാൾക്കത് ചെയ്യാനുണ്ടായിരിക്കാം എന്ന് നീ മനസ്സിൽ വിചാരിക്കുക. ഇത് സാധാരണ മുസ്ലിമീങ്ങളുടെ കാര്യത്തിലുള്ളതാണ്. ഇന്ന് സുബ്ഹാനല്ലാ, ആളുകളിൽ പലരും എത്ര പെട്ടെന്നാണ് തക്ഫീറിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. ഒരിക്കൽ ഈ അൽഖായിദയുടെയും ഇതിന്റെയൊക്കെ പിന്നാലെ നടക്കുന്ന ആളുകൾ, സൗദി അറേബ്യയുടെ ഭരണാധികാരികളിൽ ഒരാൾ, അവർ ഒരു നാട് സന്ദർശിച്ച സമയത്ത് പിന്നെ ശരീരത്തിൽ ഒരു കുരിശിന്റെ മാല അണിഞ്ഞു. അതോടുകൂടി ഇത്തരം ആളുകൾ വിഡ്ഢികൾ പുറത്തിറങ്ങി, കണ്ടില്ലേ കുരിശിന്റെ മാല അണിഞ്ഞാൽ കാഫറായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, കുരിശിന്റെ മാല അണിഞ്ഞതുകൊണ്ട് മാത്രം ആൾ കാഫറാവില്ല. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ എത്ര ആൾക്കാർ ഫാഷന് വേണ്ടി മറ്റൊക്കെ അണിയുന്നുണ്ട്. ആ പറഞ്ഞ ആളുകളൊന്നും കാഫറാവില്ല, അതുകൊണ്ട് കാഫറാകുന്നില്ല. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഇത് കുരിശാണ് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണോ മേത്തെടുത്ത് വെച്ചത് എന്ന് ആർക്കറിയാം? ഒന്ന് ചിന്തിക്കണ്ടേ, ആലോചിക്കണ്ടേ? ചിലപ്പോൾ സാധാരണ മറ്റു നാടുകളിലൊക്കെ പോകുമ്പോൾ മാല ധരിപ്പിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ ഒരു മാലയാണ്, ഈ മാലന്റെ മേലെ എന്തൊക്കെ ഉണ്ട് അയാൾ നോക്കിയിട്ടുണ്ടാവൂല. അത് മനസ്സിലാക്കുന്നതിന് മുൻപ്, കാരണങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തുന്നതിന് മുൻപ് ചാടിക്കേറിയ ആളെ കാഫറാക്കും, പണ്ഡിതന്മാരെ ഭരണാധികാരികളെ കാഫറാക്കും. ഈ തിരക്ക് കൂട്ടൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിന്റെ സഹോദരനെ കാഫർ എന്ന് വിളിച്ചിട്ട് അയാൾക്ക് ആ പറഞ്ഞ അവസ്ഥ, ആ പറഞ്ഞ പേര് അയാൾക്ക് അർഹമെങ്കിൽ അല്ലെങ്കിൽ അത് നിന്റെ അടുക്കലേക്ക് തന്നെയാണ് തിരിച്ചു വരിക. ജഅഫർ ഇബ്നു മുഹമ്മദ് അദ്ദേഹം പറഞ്ഞു, ഇദ ബലഗക അൻ അഖീക ഷൈ തുൻകിറുഹു ഫൽതമിസ് ലഹു ഉദ്റാ, നിന്റെ സഹോദരനിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം നീ കേട്ടുകഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ഉദ്ർ നീ അന്വേഷിക്കുക. വാഹിദൻ ഇലാ സബഈന ഉദ്റൻ, ഒന്നു മുതൽ എഴുപത് വരെ ഉദ്റുകൾ നിനക്ക് അയാൾക്ക് കണ്ടെത്താൻ സാധിക്കും. അതായത് കുറേ ഉദ്ർ നിനക്ക് ചിലപ്പോൾ കണ്ടെത്താൻ കഴിയും. അയാൾ പേടിച്ച് ചെയ്തതായിരിക്കാം, അയാൾ അറിവില്ലാതെ ചെയ്തതായിരിക്കാം, അയാൾക്ക് എന്തെങ്കിലും വ്യാഖ്യാനം ഉണ്ടായിരിക്കാം, നന്മയാണെന്ന് കരുതി ചെയ്തതായിരിക്കാം, മുസ്ലിമീങ്ങളുടെ നന്മക്ക് വേണ്ടി ചെയ്തതായിരിക്കാം, വേറൊരു നിവൃത്തിയില്ല എന്നിട്ട് ചെയ്തതായിരിക്കാം, അയാൾക്ക് ഇത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. ധാരാളക്കണക്കിന് ഉദ്റുകളുണ്ട്. ഈ പറഞ്ഞ ഉദ്റുകളൊക്കെ നിനക്ക് കരുതാം. فإن أصبته وإلا قل عل له عذرا لا أعرفه. ചിലപ്പോൾ നീ ആ കണ്ട ഉദ്റുകൾ, നീ പറഞ്ഞ ഒഴിവു കഴിവുകൾ ചിലപ്പോൾ അയാൾക്കുണ്ടായിരിക്കാം. وإلا ഇനി അത് അയാൾക്ക് അങ്ങനെ ഒരു നീ മനസ്സിൽ വിചാരിച്ചതൊന്നും അയാൾക്ക് ഇല്ലെങ്കിൽ പോലും, لعل له عذرا لا أعرفه, എനിക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും ഒരു ഒഴിവു കഴിവ് അയാൾക്കുണ്ടായിരിക്കുമെന്ന് നീ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. അപ്പോഴത്തേക്ക് വിധി പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങലല്ല. ഇപ്പൊ എത്ര ആളുകളാണ് ഓരോരുത്തരെ തെക്സീർ ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്? ഇത് സാധാരണ മുസ്ലിമീങ്ങളുടെ കാര്യം, അവർ തെറ്റ് ചെയ്താൽ പാലിക്കേണ്ട കാര്യമാണ്. ഒരു ചെറിയ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പോലും അതിന്റെ വിഷയത്തിൽ പാലിക്കേണ്ട മര്യാദയാണിത്. അപ്പോൾ കുഫർ വിധിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? ഒരു കാര്യം കാണുമ്പോഴത്തേക്ക് ചാടിക്കേറി അവൻ കഫറാണ് എന്ന് പറയുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? പലർക്കും എന്താണ് വിഷയമെന്ന് പോലും അറിയില്ല. നവാഖത്തുൽ ഇസ്ലാമിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ദർസിലോ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് അത് ആരില്ലെങ്കിലും കാണുന്നുണ്ടോ, തയ്യും കഴിഞ്ഞു, പിന്നെ അവനെ കാഫറാക്കുക. ഇത് ഇസ്ലാമിന്റെ നിലപാടല്ല. നീ പഠിക്കുക ആദ്യം, അള്ളാഹുവിന്റെ ദീനെ കുറിച്ച് മനസ്സിലാക്കുക. അയാൾ കുഫർ തന്നെയാണ്. കുഫർ എന്ന് പറഞ്ഞാൽ ആ പ്രത്യേക ഒരു പോയിന്റ്, അത് മാത്രമേ കുഫറാവുള്ളൂ. അതിന് പുറത്തേക്കുള്ളത്, താഴെയുള്ളത് എന്താണ്, അതിനോട് സാമ്യതപ്പെടുന്ന ചില കാര്യങ്ങളാണ്. ചിലത് കുഫറിനോട് സാമ്യത തോന്നിക്കുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷെ അത് കുഫറായിരിക്കില്ല. ഇത്രയോ വിഷയങ്ങളുണ്ടാകും. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഉടനെ അയാൾക്കെതിരെ വിധി പറഞ്ഞിറങ്ങുക എന്നത് വലിയ അപരാധമാണ്. സാധാരണ മുസ്ലിമീങ്ങളുടെ കാര്യം ഇതാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നസീഹത്ത് കാണിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയ ഭരണാധികാരികളുടെ കാര്യത്തിൽ ഇതെന്തുമാത്രം ഗൌരവമുള്ളതായിരിക്കും. വളരെ ഗൌരവം ഭരണാധികാരികളുടെ വിഷയത്തിൽ ഇതിൽ, ഈ പറഞ്ഞ കാര്യത്തിൽ ഇത് ശ്രദ്ധിക്കണം. അവരുടെ തെറ്റുകൾ കണ്ടുകഴിഞ്ഞാൽ ചാടിക്കേറി ഉത്തരം പറയരുത്. പണ്ഡിതന്മാർ ചിലർ പറഞ്ഞതുപോലെ ഭരണാധികാരികൾ അവർ സമൂഹത്തിലൊരു പ്രത്യേക വിഭാഗമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അനേകം കാര്യങ്ങൾ അവർക്ക് നിയന്ത്രിക്കാനുണ്ട്. ഒരു വലിയ രാജ്യമാണ് അവർ ഭരിക്കുന്നത് അല്ലെ. അവരുടെ ചുറ്റുപാടും ശത്രുക്കളുണ്ട്. ശത്രുക്കളിൽ നിന്ന് ഇസ്ലാമിക രാജ്യത്തിന്റെ അതിരുവരമ്പുകൾ കാത്തുരക്ഷിക്കണം. അതോടൊപ്പം അത് ശത്രുക്കളുടെ കാര്യം, രാജ്യത്തിന് പുറത്തുള്ള ആൾക്കാരുടെ കാര്യം. രാജ്യത്തിന്റെ ഉള്ളിലോ അവനെ എങ്ങനെയെങ്കിലും തക്കം കിട്ടിയാൽ ആ ഭരണ കസേരയിൽ നിന്ന് താഴോട്ട് തള്ളിയിടാൻ വേണ്ടി ശ്രമിക്കുന്ന സതിയന്മാർ ചുറ്റുപാടുകളിലുണ്ട്. അവനെ പിന്തുണക്കുന്ന ആളുകളിൽ തന്നെ ചില ആളുകൾക്ക് ചിലതൊന്നും തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ അവന്റെ പിന്തുണ അവൻ പിൻവലിക്കും. അപ്പൊ അവനെ തൃപ്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം. അതോടൊപ്പം ഭരണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിഷയങ്ങളുണ്ട്, അതുപോലെ തന്നെ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ നയതന്ത്രപരമായ കാര്യങ്ങളുണ്ട്. രാജ്യത്ത് നടക്കുന്ന പല പ്രശ്നങ്ങളും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. അവിടുത്തെ ചിലപ്പോൾ ചില നാടുകളിൽ വരൾച്ച ഉണ്ടാവും, ചില നാടുകളിൽ മഴ പെയ്തിട്ടില്ല. ഇതൊക്കെ ഒരു ഭരണാധികാരിയുടെ മേൽ വരുന്ന പ്രശ്നങ്ങളാണ്. നീ ഒന്ന് സ്വയം ചിന്തിച്ചു നോക്ക്. നിന്റെ വീട്ടിന്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ വീട്ടിൽ താമസിക്കുകയാണ്. നീയാണ് വീട്ടിൽ താമസിക്കുന്നതെന്ന് വിചാരിക്കുക. നിന്റെ വീട്ടിന്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അതോടൊപ്പം നിന്റെ വീട്ടിന്റെ പുറത്ത് നീ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിന്നെ കൊല്ലാൻ നിൽക്കുന്ന ആളുകളുണ്ട്. അതിന്റെ ഒപ്പം നീ വീട്ടിലുള്ള എല്ലാ ചെലവും നോക്കേം വേണം. വീട്ടിലെ കാര്യങ്ങളൊക്കെ നീ ശ്രദ്ധിക്കണം. അതോടൊപ്പം പിന്നെ ധാരാളക്കണക്കിന് ആളുകളുമായി ബന്ധപ്പെടണം, സംസാരിക്കണം, ഇടപഴകണം. ഇത്തരമധികം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ നിന്നെ ഇതിന്റെ പകുതി കാര്യങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്തായി പോകും. ചില ആളുകൾ എല്ലാം ഇട്ടിറങ്ങി എവിടുക്കാണെച്ചാ ഓടിപ്പോവും. ചെറിയ കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ മതി. ഭരണ സംവിധാനം നയിക്കുക എന്നതിലെ പല ആൾക്കാരും പറയുന്നത് ഞാൻ പ്രധാനമന്ത്രിയായാൽ, ഞാൻ മുഖ്യമന്ത്രിയായാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. അത് പറച്ചില് മാത്രമാണ്. അത് കാര്യത്തോടടുത്ത് കഴിഞ്ഞാൽ അറിയാം, ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഷയമല്ല. ധാരാളം പ്രയാസമുണ്ടതിന്. അത് മനസ്സിലാക്കാതെ സാധാരണക്കാരായ ആളുകൾ പുറത്തുനിന്നിട്ട് ഞാനങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, ഞാനായിരുന്നെങ്കിൽ ഞാൻ, ഇതൊക്കെ സ്വപ്നം കാണലാണ്, ഇതൊന്നും നടക്കുകയില്ല അല്ലേ. ഈ പറഞ്ഞ തിരക്കൊന്നുമില്ല. ഇവിടെ ഭരണാധികാരിയെ ആക്ഷേപിക്കുന്ന ആളുകൾ അവർ സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഭരണാധികാരികൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ അവരുടെ മുകളിലുണ്ട്. ശത്രു രാജ്യത്തെ ശ്രദ്ധിക്കണം, ഉള്ളിലുള്ള ആൾക്കാരെ ശ്രദ്ധിക്കണം, രാജ്യത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, സാമ്പത്തിക നേതൃത്വം, കുറെ വിഷയങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടാണ് അവർക്ക് ഈ പറഞ്ഞ അബദ്ധങ്ങൾ പറ്റുന്നത്. നിനക്ക് ഈ പറഞ്ഞ തിരക്കൊന്നുമില്ല, ഈ പറഞ്ഞ ബാധ്യതകളൊന്നും നിന്റെ മേലില്ല, എന്നിട്ടും നിന്റെ ജീവിതത്തിൽ എത്ര തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. നിന്റെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ വിധിക്ക് എതിരായി നീ എത്ര കാര്യങ്ങൾ വിധി കൽപ്പിക്കുന്നുണ്ട്, എത്ര കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനും വിരുദ്ധമായി എത്രയെത്ര തീരുമാനങ്ങൾ നീ നിന്റെ ജീവിതത്തിൽ എടുക്കുന്നുണ്ട് അല്ലെ. ഇവർ ഇത്രയധികം കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവർക്ക് അബദ്ധം പറ്റുന്നത്. നീ ഇതൊന്നും ചെയ്യുന്നില്ല, നിനക്ക് ധാരാളം തിരക്കുകൾ പോലുമില്ല, വളരെ ചെറിയ ചില തിരക്കുകൾ മാത്രമേ നിനക്കുള്ളൂ, എന്നിട്ട് പോലും നിന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ നിനക്ക് എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്, എന്നിട്ട് അതൊന്നും പാലിക്കാൻ സാധിക്കാത്തവനാണ്. എത്രയോ ബാധ്യതകളുള്ള ഒരു വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യനെ അബദ്ധങ്ങൾ കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ കാഫറാക്കാനും അതുപോലെ തന്നെ ഫാസിഖാക്കാനും ഒക്കെ തുനിയുന്നത്. ഇത് വളരെ എളുപ്പമാണ്, പുറത്തുനിന്ന് പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷേ ഈ കാര്യം വളരെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ കൊണ്ടുപോകുക എന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അപ്പൊ ഇതൊക്കെ പുറത്തുനിന്ന് നോക്കിയാൽ പറയാൻ എളുപ്പമാണ്, പക്ഷേ ഉള്ളിൽ നിന്ന് ഈ പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഈ പറഞ്ഞ രൂപത്തിലൊന്നും പ്രതികരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ പറഞ്ഞ കാര്യം ഇതുപോലെ തന്നെ, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ പണ്ഡിതന്മാർ ഇത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അൽ ഇമാം തുർത്തൂഷി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, സിറാജുൽ മുലൂക്ക് എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു, കാനൽ ഉലമാഉ യഖൂലൂൻ ഇദ ഇസ്തഖാമത് ലക്കും ഉമൂറു സുൽത്താനി ഫഅക്സിറു ഹംദല്ലാഹി തആല വശുക്രഹു. മുൻഗാമികളായ പണ്ഡിതന്മാർ പറയാറുണ്ടായിരുന്നു, ഇദ ഇസ്തഖാമത് ലക്കും ഉമൂറു സുൽത്താൻ, നിങ്ങളുടെ നാട്ടിലെ ഭരണാധികാരി അയാൾ ഇസ്ലാമികമായി വിധിക്കുകയും നേരെ നിലകൊള്ളുകയും ചെയ്തതായി നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഫഅക്സിറു ഹംദല്ലാഹി തആല വശുക്രഹു, നിങ്ങൾ അള്ളാഹുവിനെ നന്ദി പറയുന്നത് അള്ളാഹുവിനെ സ്തുതിക്കുന്നത് അധികരിപ്പിക്കുക. കാരണം അത് അള്ളാഹുവിന്റെ ഒരു നിഅമത്താണ്, ഒരു നാട്ടിലൊരു ഭരണാധികാരി ഇസ്ലാമികമായി വിധിക്കുക എന്നത് അത് വലിയൊരു നിഅമത്താണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് നന്ദി പറയുക. വഇൻ ജാഅകും മിൻഹുമാ തക്രഹൂന വജ്ജിഹൂഹു ഇലാ മാ തസ്തൗജിബൂനഹു ബിദുനൂബികും വതസ്തഹിഖൂനഹു ബിആസാമികും. ഇനി ഭരണാധികാരികളിൽ നിങ്ങൾ വെറുക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുകഴിഞ്ഞാൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ തിന്മകൾക്ക് ഫലമായി, നിങ്ങളുടെ തെറ്റുകൾക്ക് ഫലമായി അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അല്ലെ, അല്ലാഹു തആല തന്നെ ഖുർആനിൽ പറഞ്ഞില്ലേ, അവലമ്മാ അസാബത്തുകും മുസീബത്തുൻ ഖുൽതും അന്നാ ഹാദാ, നിങ്ങൾക്ക് ഓരോ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നു ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു. അള്ളാഹു പറയുന്നു, ഖുൽ ഹുവ മിൻ ഇൻദി അൻഫുസികും, അതൊക്കെ നിങ്ങളിൽ നിന്ന് തന്നെ വന്നതാണ്. ഇപ്പൊ ഭരണാധികാരി മോശമായി കഴിഞ്ഞാൽ നമ്മൾ അയാളെ കുറ്റം പറയുന്നതിന് മുന്നേ നമ്മളെ തന്നെ കുറ്റം പറയാം. ഇന്ന് ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള ഭരണാധികാരികൾ അവരെ കുറ്റം പറയുന്നതിന് മുൻപ് അവിടെയുള്ള സമൂഹത്തിന്റെ അവസ്ഥ എന്താ, എന്താണ് ഇസ്ലാമിക സംവിധാനങ്ങൾ നിലനിൽക്കുന്ന നാടുകളിൽ പോലുമുള്ള അവസ്ഥ. ശിർക്കും ബിദഅത്തും ഖുറാഫാത്തും ദലാലത്തുകളും ഇത്രമാത്രം വ്യാപകമാണ്. ഈ പറഞ്ഞതൊക്കെ അവരുടെ കൈകളിലുണ്ട്, ഈ പറഞ്ഞ ഹറാമും ബിദഅത്തുകളും ഒക്കെ ഉണ്ട്. എന്നിട്ട് അവര് ഒരു പകൽമാന്യന്മാരായി പുറത്തേക്ക് വന്ന് പറയാൻ, ഇതാ ഞങ്ങളുടെ ഭരണാധികാരി അങ്ങനെയാണ് ഇങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. പണ്ഡിതന്മാർ പറയാൻ, ഭരണാധികാരി നന്നായി കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹ്ക്ക് നന്ദി പറയാൻ, നിങ്ങളെ കൊണ്ടല്ല, അള്ളാഹിന്റെ നിഅമത്താണ്. ഭരണാധികാരി ചീത്തയായി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ തെറ്റുകൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. വഅഖീമു ഉദ്റ സുൽത്താൻ, സുൽത്താന് ഭരണാധികാരിക്ക് നിങ്ങൾ ഉദ്റ കൽപ്പിക്കുക, അദ്ദേഹത്തിന് നിങ്ങൾ ഒഴിവ് കഴിവ് കണ്ടെത്തുക. ലിം തിഷാറിൽ ഉമൂരി അലൈ, കാരണം അദ്ദേഹത്തിന് ധാരാളക്കണക്കിന് കാര്യങ്ങളെ നിയന്ത്രിക്കാനുണ്ട്. വഖസ്റത്തിമായു കബിദുഹു മിൻ ദബ്തി ജവാനിബിൽ മംലക, രാജ്യത്തിന്റെ പലവിധ മേഖലകളിലുള്ള വിഷയങ്ങളെ നിയന്ത്രിക്കേണ്ടതുണ്ട്, ധാരാളക്കണക്കിന് കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. അവർ മനുഷ്യന്മാരാണ്, അബദ്ധം പറ്റും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കുല്ലു ബനി ആദമ ഖത്താഉ വഖൈറു ഖത്താഇന തവ്വാബൂൻ, ആദമിന്റെ മനുഷ്യരെല്ലാം തെറ്റുപറ്റുന്നവരാണ്, തെറ്റുപറ്റുന്നവരിൽ തൗബ ചെയ്യുന്നവരാണ് കൂടുതൽ നല്ല ആളുകൾ. എല്ലാവർക്കും തെറ്റുപറ്റും, തെറ്റുപറ്റാത്ത ഒരാളുമില്ല. എത്രയോ ആളുകൾ, മുൻഗാമികളായ സഹാബികൾ, അവർ വരെ ഭരിച്ച സമയത്ത് അബദ്ധങ്ങളും തെറ്റുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇക്കാലഘട്ടത്തിൽ, പിൽക്കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ, അവർക്ക് തെറ്റുകൾ സംഭവിക്കാൻ ധാരാളം സാധ്യതയുണ്ട്. നോക്കൂ, നിങ്ങൾ പലപ്പോഴും എത്രയോ നന്മകൾ ചെയ്യുന്ന, ഇന്ന് മുസ്ലിം രാജ്യങ്ങൾ ശരിയായ ഭരണ സംവിധാനം നൽകുന്ന മിക്ക രാജ്യങ്ങളും അൽഹംദുലില്ല അവിടുത്തെ മുസ്ലിം അനുഭവിക്കുന്ന നിർഭയത്വം എത്ര നല്ലതാണ്. അവിടുത്തെ പിന്നെ മസ്ജിദുകൾ എത്ര മനോഹരമാണ്. അവിടെയുള്ള ഇൽമിന്റെ സദസ്സുകൾ എത്രമാത്രം ധാരാളമുണ്ട്. ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം കുറെ കാലം സലഫുകൾക്ക് കഴിഞ്ഞുപോയിട്ടുണ്ട്. അവരാ കാലഘട്ടത്തിൽ പോലും ഭരണാധികാരികൾക്കെതിരെ തിരിഞ്ഞിട്ടില്ല. നമുക്ക് ഈ കണ്ട ഞാമത്തുകളൊക്കെ അൽഹംദുലില്ല ഇസ്ലാമിക രാജ്യങ്ങൾ പലയിടത്തും കാണാൻ കഴിയുന്നു. എന്നിട്ടും ആളുകൾ ഭരണാധികാരിയെ കാഫറാക്കാനും അയാൾക്കെതിരെ വിപ്ലവത്തിന് ഇറങ്ങി പുറപ്പെടാനും ആളുകളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതല്ല അദ്ദേഹം പറയും, അതോടൊപ്പം അയാൾക്ക് ശത്രുക്കളെ സോപ്പിട്ട് നിൽക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഔലിയാക്കന്മാർ, അയാളോട് കൂടെ നിൽക്കുന്ന, അയാൾക്ക് പിന്തുണ നൽകുന്ന ആളുകൾ, അവരെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഒരു ഭരണാധികാരിയാണെങ്കിൽ തോന്നുന്ന പോലെ നടക്കട്ടെ നടത്തി നിൽക്കാൻ പറ്റൂല. അയാൾക്ക് പലരെയും തൃപ്തിപ്പെടുത്തേണ്ടി വരും അല്ലെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ അവിടുത്തെ അരികിലേക്ക് വരാൻ വേണ്ടി അനുവാദം ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മനുഷ്യൻ എത്ര മോശം വ്യക്തിയാണ് എന്ന് അയാളെ കുറ്റം പറഞ്ഞു. എന്നിട്ട് അയാൾക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാൻ വേണ്ടി അനുവാദം കൊടുത്തു. അങ്ങനെ ആ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചിരിച്ചും വളരെ സ്നേഹത്തോടും കൂടി പെരുമാറി. അയാൾ വരുന്നതിന് മുന്നേ അയാളെ പറ്റി നല്ലൊരു കുറ്റം പറഞ്ഞു. അയാൾ വന്നതിന് ശേഷം അയാളോട് നല്ല രൂപത്തിൽ ചിരിച്ചു പെരുമാറി. ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടപ്പോൾ റസൂലുള്ളയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, നിങ്ങൾ കുറച്ചു മുന്നേ അല്ലേ ഇപ്പൊ അയാളെ പറ്റി കുറ്റം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഷർറായിട്ടുള്ള ആളുകൾ അവരുടെ തിന്മ ഭയന്നുകൊണ്ട് നന്മയോടുകൂടി പെരുമാറേണ്ട ആൾക്കാരാണ്. ചില ആൾക്കാർ അവരെ പിണക്കി കഴിഞ്ഞാൽ കുടുങ്ങി, പിന്നെ അവരുടെ ഷെറിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അപ്പൊ അത്തരം ആളുകൾ സമൂഹത്തിലുണ്ടാവും, അവരെ തൃപ്തിപ്പെടുത്തേണ്ടി വരും. അതൊക്കെ ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. ഇല്ലെങ്കിലോ, ഇല്ലെങ്കിൽ അവൻ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കും, മുസ്ലിമീങ്ങളുടെ ജീവിതം നശിപ്പിക്കും. അപ്പൊ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗമുള്ള ആളുകൾ അവർ വളരെ നസീഹത്തില്ലാത്ത ആൾക്കാരായിരിക്കും. അതെങ്ങനെയെങ്കിലും ബനയിന്റെ മേത്തിൽ നിന്ന് താഴ്ത്തി കിട്ടിട്ട് ഞാൻ അവിടെ കയറിയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനായിരിക്കും ചുറ്റുപാടും കൂടിയിരിക്കുന്ന മിക്ക ആൾക്കാർ. ഒക്കെ സ്രത്തിത്തതിലീശി വർത്തമ മാത്രമല്ല, പല ആളുകളും അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ എല്ലാം കൃത്യമായി പറയില്ല. കുറച്ചൊക്കെ തനിക്ക് എങ്ങനെയെങ്കിലും പണം കൈക്കലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഭരണാധികാരിയുടെ മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക. അത് കേട്ട് അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളിൽ ചിലപ്പോൾ അബദ്ധങ്ങൾ സംഭവിച്ചേക്കാം. ഇതൊക്കെ ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭരണാധികാരിക്ക് നിങ്ങൾ ഉദുർ നൽകണം എന്നാണ് മുൻഗാമികളായ സലഫുകളായ പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. അപ്പോൾ ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായി വരുന്ന അനേകം കാര്യങ്ങളിൽ ചിലത് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. അവയിൽ രണ്ടോ മൂന്നോ കാര്യങ്ങൾ മാത്രം നമ്മളിൽ പലരെയും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അറിയാം എത്രമാത്രം നീതിയിൽ നമുക്കത് നിർവഹിക്കാൻ കഴിയും. ഒരു കട നിങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും ആ രാവിലെ മുതൽ രാത്രി വരെ അതൊന്ന് മര്യാദക്ക് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ട് എത്രമാത്രം വലുതാണ് അല്ലെ. രാവിലെ മുതൽ കട കൊണ്ടെടുക്കാൻ, അത് ഇസ്ലാമിന്റെ വഴിയിൽ കൊണ്ടെടുക്കാൻ സാധിക്കുന്നുണ്ടോ? എത്രയോ കാര്യങ്ങൾ അവൻ തട്ടിപ്പും വെട്ടിപ്പും പിന്നെ കണക്ക് പുസ്തകത്തിൽ തെറ്റുകളും ഒക്കെ ചെയ്യുന്നുണ്ടാവും. ഒരു ചെറിയ കട അവന് വലിയ രാജ്യമൊന്നും ഭരിക്കുന്നില്ല. എന്നിട്ട് ഇതേ മനുഷ്യനാണ് ഒരു ഫ്രീ കിട്ടുമ്പോൾ അവന് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഭരണാധികാരിയെ ചീത്ത പറഞ്ഞിരുന്നത്. അവന്റെ ചെറിയ ജോലിയിൽ അവൻ അള്ളാഹുവിനോട് നീതി കാണിക്കാൻ സാധിക്കുന്നില്ല. അവന്റെ കുടുംബത്തിൽ അവന് നീതി കാണിക്കാൻ സാധിക്കുന്നില്ല. അവന്റെ ഭാര്യയുടെയും മക്കളുടെയും കാര്യത്തിൽ അവന് നീതി കാണിക്കാൻ സാധിക്കുന്നില്ല അല്ലെ. അവന്റെ ഭരണീയരാണല്ലോ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ, തന്റെ ഭരണത്തിന് കീഴുള്ള ആൾക്കാരാണല്ലോ ഇയാളൊക്കെ. അയാളുടെ ഭാര്യ എന്തോരം ഗുൽമ അനുഭവിക്കുന്നുണ്ടാവും ഈ മനുഷ്യന്റെ അടുത്ത്. ആകെ ഒരൊറ്റൊരുത്തനെ അവന്റെ കീഴിലുള്ളൂ, അതവന്റെ ഭാര്യയാണ്. ആ ഭാര്യയോട് നല്ലപോലെ പെരുമാറാൻ സാധിച്ചിട്ടില്ല. എന്നിട്ട് അവൻ ഭരണാധികാരിയെ തിരുത്താനും നന്മ പഠിപ്പിക്കാനും ഇറങ്ങിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എന്തുമാത്രം വലിയ അനീതിയാണ് ഇതൊക്കെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞ വിഷയം ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ വെറുതെ കുറ്റം പറയുന്നതിന് മുൻപ് ഏത് സാഹചര്യത്തിലും ഏത് അവസ്ഥയിലുമാണ് ഭരണാധികാരികൾ നിലകൊള്ളുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ ഭരണാധികാരി നിലകൊള്ളുന്ന അവസ്ഥയിൽ നമ്മൾ സ്വയം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും കുറെ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ ഒഴിവാകും. അപ്പൊ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ പലരും പിന്നെ തങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ പോലും ഈ പറഞ്ഞ നിയമങ്ങളും മറ്റുമൊന്നും പാലിക്കുന്ന ആളുകളല്ല. അപ്പോൾ ഭരണാധികാരി ആക്ഷേപിക്കുക എന്നത് ഈ നിലക്ക് നോക്കിയാലും വലിയ അപരാധം തന്നെയാണ്. ഈ വിഷയത്തിൽ സലഫുകളുടെ വാക്കുകൾ ധാരാളമുണ്ട്. അത് ക്രോഡീകരിച്ച് മാത്രം എഴുതുകയാണെങ്കിൽ ഒരു പുസ്തകം അതിനുവേണ്ടി തന്നെ വേണ്ടി വരും. എന്നാൽ ഇൻഷാ അള്ളാ ഈ പുസ്തകത്തിന്റെ വിവർത്തനം, അതിന്റെ ബാക്കി ഭാഗങ്ങളിൽ കുറെ വിഷയങ്ങൾ ഇനി വരുന്നതാണ്. അതിൽ സലഫുകളുടെ ധാരാളം ഉദ്ധരണികളും ഖുർആനിൽ ആയത്തുകളും ഹദീസുകളും ഒക്കെ ഇൻഷാ അള്ളാ ഈ വിഷയം കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ പറഞ്ഞ വിഷയം മുസ്ലിം ഉമ്മത്തിന് വളരെ അനിവാര്യമായ ആവശ്യമുള്ളതാണ്. പണ്ഡിതന്മാർ അതുപോലെ തന്നെ മതവിദ്യാർത്ഥികൾ ഈ വിഷയം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, ഫിത്നയുടെ വാതിലുകൾ അടക്കാൻ ശ്രമിക്കണം. കാരണം ഇല്ലെങ്കിൽ ഇത് നമ്മൾ ഇപ്പോൾ മുണ്ടാതിരുന്നു കഴിഞ്ഞാൽ നാളെ എത്രയോ മുസ്ലിമീങ്ങളുടെ രക്തം ചിന്താൻ അതിന് കാരണമാകും. നമ്മളെ കൊണ്ട് കഴിയാവുന്ന രൂപത്തിൽ നാം പഠിപ്പിക്കണം, ആളുകളെ ബോധവൽക്കരിക്കണം, അവർക്ക് നസീഹത്ത് നൽകിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് നജീദിലെ അനേകം പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പലതും എഴുതിയിട്ടുണ്ട്. അതിൽ ഷെയ്ഖ് അബ്ദുൽ ലത്തീഫ് ഇബ്നു അബ്ദുൽ റഹ്മാൻ ആലു ഷെയ്ഖ് റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞ കുറെ വാക്കുകൾ, അതിന്റെ വിവർത്തനം പിന്നെ ഈ ലേഖനത്തിന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിന്റെ ചുരുക്കം ഇതാണ്. ഷെയ്ഖ് അബ്ദുൽ ലത്തീഫ് ഇബ്നു അബ്ദുൽ റഹ്മാൻ ആലു ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് പിന്നെ പേരമക്കളിൽ ഒരാളാണ്. അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹം വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ച പണ്ഡിതനാണ്. അതായത് ആധുനികനായ പണ്ഡിതനല്ല. ഇനി ഭരണാധികാരിയെ ചൂട്ടുപിടിക്കുന്ന ആളാണ് എന്ന് ആരും ആക്ഷേപിക്കാതിരിക്കാനാണ് ഞാനത് പറയുന്നത്. ഷെയ്ഖ് അബ്ദുൽ ലത്തീഫ് ഇബ്നു അബ്ദുൽ റഹ്മാൻ ആലി ഷെയ്ഖ് അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞു, ഭരണാധികാരികൾക്കെതിരെ തിരിയുക എന്ന ഫിത്നയിൽ ധാരാളം പേർ അകപ്പെട്ടിട്ടുണ്ട്. ഈ കൂട്ടർ മനസ്സിലാക്കാത്തൊരു കാര്യം, ഇസ്ലാമിക ഭരണാധികാരികൾ ബഹുഭൂരിപക്ഷവും യസീദ് ഇബ്നു മുആവിയ അയാളുടെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരിൽ ബഹുഭൂരിപക്ഷവും ധാരാളം വഞ്ചനകളും ക്രൂരതകളും ഒക്കെ ചെയ്ത ആളുകളാണ്. ഇസ്ലാമിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ അത് കാണാൻ പറ്റും. ഇന്ന് ഇസ്ലാമിക ഭരണാധികാരികൾ ചെയ്യുന്നതിനേക്കാൾ കഠിനമായ ക്രൂരമായ തിന്മകൾ ചെയ്ത എത്രയോ ഭരണാധികാരികൾ ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. യസീദ് ഇബ്നു മുആവിയയുടെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് കാര്യം ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. വളരെ കുറഞ്ഞ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ പോലുള്ള ചില ആളുകളെ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ പൂർണമായും ഇസ്ലാമിക അല്ലെങ്കിൽ കുറെയൊക്കെ ഇസ്ലാമികമായ നിയമങ്ങൾ പാലിച്ച് ജീവിച്ച ആളുകളെ പോലും കാണാൻ പറ്റില്ല. അനേകം അതിക്രമം, അനേകം സുൽമ് അവരൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ചരിത്രത്തിൽ ധാരാളം വന്നിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം സംഭവിച്ചിട്ടും ഈ ഉമ്മത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാർ നേതാക്കന്മാർ അവരോട് സ്വീകരിച്ച നിലപാടുകൾ ഗ്രന്ഥങ്ങളിൽ വ്യക്തമാണ്. ചരിത്രം വായിച്ചു നോക്കൂ നിങ്ങൾ. ഈ പറഞ്ഞ പ്രശ്നം ഇന്ന് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്ത് ഇന്ന് ഇസ്ലാമിക രാഷ്ട്രങ്ങളെ ഭരിക്കുന്ന മുസ്ലിം ഭരണാധികാരികൾ അവർ ചെയ്യുന്ന തിന്മയേക്കാൾ ക്രൂരതകളെക്കാൾ ശക്തമായ ക്രൂരതകൾ ചെയ്തിരുന്ന എത്രയോ ഭരണാധികാരികൾ മുന്നുണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ ഭരണാധികാരികൾ ഒക്കെ ഉണ്ടായിട്ടും അക്കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ അവർക്കെതിരെ തിന്നിട്ടില്ല, അവർക്കെതിരെ വാളെടുത്തിറങ്ങാൻ പ്രഖ്യാപിച്ചിട്ടില്ല. അള്ളാഹും റസൂലും കൽപ്പിച്ച ദീനിന്റെ നിയമങ്ങളിൽപ്പെട്ട നിർബന്ധ ബാധ്യതകളിൽപ്പെട്ട ഈ വിഷയത്തിൽ അവരെല്ലാം ഉറച്ചു നിൽക്കുകയാണ്. ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഷെയ്ഖ് അബ്ദുർ ആലി ഷെയ്ഖ് അദ്ദേഹം പറയാൻ ഹജ്ജാജ് ഇബ്നു യൂസഫ് അതൊരു ഉദാഹരണമാണ്. മുസ്ലിം ഉമ്മത്തിൽ ഇയാൾ വിധിച്ച തിന്മയുടെയും ക്രൂരതയുടെയും രക്തം ചിന്തലിന്റെയും കഥകൾ പ്രസിദ്ധമാണ്. അള്ളാഹു തആല നിഷിദ്ധമാക്കിയ ഹറാമുകൾ അനേകം ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. മുസ്ലിം ഉമ്മത്തിലെ എത്രയോ മഹാന്മാരായ പണ്ഡിതന്മാരെ, സയ്യിദ് ഇബ്നു ജുബൈറിനെ പോലെ, അതുപോലെ തന്നെ പരിശുദ്ധമായ ഹറമിൽ അഭയം തേടിയ ഹാസർ ഇബ്നു ജുബൈറിനെ പോലെയുള്ള ആളുകൾ, അവരെയൊക്കെ ഇയാൾ കൊലപ്പെടുത്തിയിട്ടുണ്ട്, അവരുടെയൊക്കെ രക്തം ചിന്തിയിട്ടുണ്ട്. സയ്യിദ് ഇബ്നു ജുബൈർ നിങ്ങൾക്കറിയുമോ, താബിഈ പണ്ഡിതന്മാരിൽ അദ്ദേഹം ഏറ്റവും മുൻഗണനയിൽ നിൽക്കുന്ന ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് ഹജ്ജാജൻ. അള്ളാഹു നിഷിദ്ധമാക്കിയ പലതും പിച്ചു ചിന്തി. മക്കയിലെയും മദീനയിലെയും യമനിലെയും പൊതുജനങ്ങളും ഇറാഖിലെ ബഹുഭൂരിപക്ഷം പേരും ബയ്യത്ത് ചെയ്ത ഇബ്നു സുബൈറിനെ അയാൾ കിരാതമായി വധിച്ചു കളഞ്ഞു. അല്ല, ഇബ്നു സുബൈറിനെ വളരെ കിരാതമായി വളരെ ക്രൂരമായിട്ടാണ് അയാൾ കൊന്നു കളഞ്ഞത്. പറയുമ്പോൾ ഇബ്നു സുബൈറിന്റെ പിന്നിൽ മക്കയിലും മദീനയിലും യമനിലും ഉണ്ടായിരുന്ന ഇറാഖിലെ ബഹുഭൂരിപക്ഷം പേരും ഇബ്നു സുബൈറിന്റെ പിന്നിലുണ്ടായിരുന്നു. ഹജ്ജാജിന് ഉണ്ടായിരുന്ന പിന്തുണയേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് പിന്തുണ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇബ്നു സുബൈറിനെ അയാൾ വധിച്ചു കളഞ്ഞു. മർവാൻ ഇബ്നുൽ ഹക്കമിന്റെയും അദ്ദേഹത്തിന്റെ മകൻ അബ്ദുൽ മലിക് ഇബ്നു മർവാന്റെയും നായിബായിരുന്നു ഹജ്ജാജ്. അല്ല, ചില ആളുകൾ പറഞ്ഞു മർവാന്റെ മാത്രം നായിബായിരുന്നു. ഇരിക്കട്ടെ, മുസ്ലിം പൊതുജനങ്ങളോ, എന്നിട്ടും ഒരാൾ പോലും ഹജ്ജാജിനെതിരെ അല്ലെങ്കിൽ പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും ഹജ്ജാജിനെതിരെ തിരിഞ്ഞില്ല. ഇബ്നു ഉമറിനെ പോലെ ഹജ്ജാജിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽപ്പെട്ട ഒരാൾ പോലും ഹജ്ജാജിനെതിരെ നിന്നിട്ടില്ല. അതാണ് സഹാബികളുടെ മനഹജ് പിൻപറ്റണം എന്നറിയുന്ന ആൾക്കാർ ഈ പറഞ്ഞ പാഠം ശ്രദ്ധിക്കണം. ഹജ്ജാജിന്റെ ഭരണ അയാളെപ്പോലെ ഒരു മനുഷ്യൻ വാലിമായ ഒരുത്തൻ പിന്നെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. അത്ര കഠിനനായിരുന്നു അയാൾ. ആ ഹജ്ജാജ് അയാൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ, അയാൾ ഭരണാധികാരിയായിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സഹാബികളുണ്ട്. ഉദാഹരണത്തിന് അനസ് ഇബ്നു മാലിക്, അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ. ഈ പറഞ്ഞ സഹാബികൾ ഹജ്ജാജിനെതിരെ തിരിഞ്ഞിട്ടില്ല. നോക്കൂ നിങ്ങൾ, സഹാബികളുടെ മനഹജാണിത്. അവര് ഹജ്ജാജിനെതിരെ തിരിയാൻ പ്രഖ്യാപിച്ചില്ല. ഹജ്ജാജിന്റെ കീഴിൽ ഒതുങ്ങി നിന്നു. മാത്രമല്ല ഹജ്ജാജിന്റെ ഭരണകാലഘട്ടത്തിൽ ഹജ്ജിന്റെ വേളയിൽ മുഫ്തിയായി നിലകൊണ്ടത് ഇബ്നു ഉമറായിരുന്നു. നോക്ക് നിങ്ങൾ എത്ര വലിയ വാലിമാൻ. എത്രയോ മുസ്ലിമീങ്ങളുടെ പണ്ഡിതന്മാരുടെ കൊന്ന് അവരുടെ രക്തം ചിന്തിയ വ്യക്തിയാണ് ഹജ്ജാജ്. ഇന്ന് കുറെ ആൾക്കാർ പറയുന്ന എത്രയോ പണ്ഡിതന്മാർ ജയിലിട്ടിട്ടുണ്ടെന്നാണ്. ജയിലിട്ട കാരണം എന്താണെന്നോ അത് വേറെ അവിടെ നിൽക്കട്ടെ. ഇത് കൊന്നു തള്ളിയ ആളുകളാണ്. എന്നിട്ടോ ഇതുപോലെ തന്നെയായിരുന്നു സഹാബികളുടെ ഇതേ നിലപാട് തന്നെയായിരുന്നു ബഹുഭൂരിപക്ഷം താബിഈങ്ങളുടെയും നിലപാട്. സഈദ് ഇബ്നു മുസയ്യബ്, അബു ഹസനുൽ ബസ്രി, മുഹമ്മദ് ഇബ്നു സീരീൻ, ഇബ്രാഹിം അത്തൈമി, ഇങ്ങനെ മുസ്ലിം ലോകത്തെ മഹാന്മാരായ താബിഈങ്ങളായ പണ്ഡിതന്മാർ ഹജ്ജാജിനെതിരെ തിരിയാൻ ഫത്വ കൊടുത്തില്ല. ഇത് തന്നെയാണ് മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാർ ഇത്രയും കാലം പറഞ്ഞു വന്നത്. അത് പറയുമ്പോൾ കുറച്ച് ആൾക്കാർ ഇറങ്ങി വന്നിട്ട് പറയും അവർ സുൽത്താന്റെ പിന്നിൽ അണിനിരന്ന ആൾക്കാരാണ്. എത്ര ഗൌരവമാണ് ഈ വിഷയം. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണമെന്നും ഭരണാധികാരി നല്ലവനാകട്ടെ ചീത്തവനാകട്ടെ അയാളുടെ പിന്നിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനെ അണിനിരക്കണമെന്ന് അവർ ജനങ്ങളെ ഉപദേശിച്ചിരുന്നു. പണ്ഡിതന്മാരുടെ നിലപാട് അതായിരുന്നു. ഇത് എത്രയോ ചരിത്രഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അബ്ബാസി ഭരണകാലഘട്ടവും ഇതേ ഈ പറഞ്ഞ കാര്യത്തിനൊരു ഉദാഹരണമാണ്. മുസ്ലിമീങ്ങളുടെ രാജ്യങ്ങൾ ബലപ്രയോഗത്തിലൂടെ പാളുപയോഗിച്ചുകൊണ്ടാണ് അവർ കൈവശപ്പെടുത്തിയത്. അവർ ഭരണം കൈവശപ്പെടുത്താൻ വേണ്ടി ഒരു പണ്ഡിതനും അവരെ സഹായിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ എങ്കിലും എത്രയോ മുസ്ലിമീങ്ങളെയും അതുപോലെ തന്നെ ബനൂമയ്യ കുടുംബത്തിൽപ്പെട്ട ധാരാളം ആളുകളെ അവർ കൊലപ്പെടുത്തി. എത്രയോ മനുഷ്യന്മാരെ കൊന്നു ചരിത്രത്തിൽ കാണാം. ഒരു ദിവസം കൊണ്ട് ബനൂമയ്യയിലെ 80 പേരെ ഇവർ കൊന്നു എന്നാണ്. ഈ 80 പേരെ കൊന്നിട്ട് ഇവരുടെ മൃതദേഹങ്ങൾ കൂട്ടിയിട്ട് അതിനുമേൽ പരവതാനി വിരിച്ച് ഭക്ഷണവും പാനീയവും വിളമ്പി ഭക്ഷിച്ച ആളുകൾ വരെ കൂട്ടത്തിലുണ്ടായിരുന്നു. മനുഷ്യന്മാരെ കൊന്നിട്ട് അവരെ മൃതദേഹം കൂട്ടിയിട്ട് അതിന്റെ മേലെ വിരിപ്പിട്ട് അതിന് മേലെ ഭക്ഷണം വിളമ്പി അതിന്റെ മേലെ ഇരുന്ന് ഭക്ഷണം കഴിച്ച ക്രൂരന്മാരായ ആളുകൾ, അങ്ങനെയുള്ള ക്രൂരത ചെയ്ത ആളുകൾ വരെ അബ്ബാസിയ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇതെല്ലാം സംഭവിച്ചിട്ടും അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഇമാം ഔസായി, ഇമാം മാലിക്, ഇമാം സുഹറി, ഇമാം ലൈസ് ഇബ്നു സഅദ്, ഇമാം അതാ ഇബ്നു അബി റബാഹ്, എത്രയോ പണ്ഡിതന്മാർ, അവരുടെ നിലപാട് എന്തായിരുന്നു? അവരാരെങ്കിലും ഇവർക്കെതിരെ തിരിയാൻ പറഞ്ഞു? ചരിത്രം നിങ്ങൾ എടുത്തു വായിച്ചു നോക്കൂ. ഇന്ന് വികാരത്തിന്റെ പേരിൽ ആളുകളെ ഇളക്കിവിടുന്ന ആളുകൾ തെളിവ് കൊണ്ടുവരട്ടെ. ഈ പറഞ്ഞ വുൽമും അതിക്രമവും ഒക്കെ സമൂഹത്തിൽ നിലനിന്നിട്ടും ഈ പണ്ഡിതന്മാരാരും അവർക്കെതിരെ തിരിയാൻ ഫത്വ കൊടുത്തില്ല. അത് കഴിഞ്ഞ് ഇമാം അഹമ്മദിന്റെയും ഇമാം ബുഖാരിയുടെയും ഇമാം ശാഫിഈയുടെയും അഹമ്മദ് ഇബ്നു നൂഹിന്റെയും ഇസ്ഹാഖ് ഇബ്നു റഹവയുടെയും ഒക്കെ കാലഘട്ടം വന്നു. അവരുടെ കാലഘട്ടത്തിലും ഭരണാധികാരികൾ തനിച്ച വുൽമു ചെയ്തു വന്നു. എന്താണ് അവർ പറഞ്ഞത്? ഭരണാധികാരിക്കെതിരെ തിരിയാൻ പറഞ്ഞോ? അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഭരണാധികാരികൾ ധാരാളം ബിദഅത്തുകളിലും വൃത്തികേടുകളിലും ഒക്കെ അകപ്പെട്ട ആളുകളായിരുന്നു. പക്ഷെ എന്നിട്ടും പണ്ഡിതന്മാർ അവർക്കെതിരെ തിരിയാൻ പറഞ്ഞില്ല. എത്രയോ പണ്ഡിതന്മാർ അവർ കൊന്നൊടുക്കി. എത്രയോ ആളുകളെ അവർ അവരുടെ ബിദഅത്തിൽ ചേരുന്നതിന് നിർബന്ധിച്ചു, ബിദഅത്ത് പ്രചരിപ്പിച്ചു. ഇതെല്ലാം ഉണ്ടായിട്ടും അവരിൽ ആരും ഭരണാധികാരികൾക്കുള്ള അനുസരണം അവസാനിപ്പിച്ചില്ല. അവരൊക്കെ ഭരണാധികാരികൾക്കെതിരെ പുറപ്പെടുന്നതിന് ഹറാമായിട്ടാണ് കണ്ടത്. ഇത് നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ അദ്വറുൽ സനിയ ഫിൽ അജൂബത്തിൻ ജദിയ എന്ന പുസ്തകത്തിലെ 7 വാള്യം എടുത്ത് വായിച്ചാൽ മതി. പല ആളുകളും പറയുന്നത് ഇവിടെയുള്ള മദ്ഖലി പണ്ഡിതന്മാർ, അതായത് ഷെയ്ഖ് റബീഉ ഇബ്നു ഹാദി അൽ മദ്ഖലിയെ പിൻപറ്റുന്ന ആളുകളാണ് അവരുടെ ഉദ്ദേശം. മദ്ഖലികൾ അദ്വറുൽ സനിയ തീരെ ഉദ്ധരിക്കലില്ല എന്നാണ്. ആയിക്കോട്ടെ, ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. നമുക്ക് അദ്വറുൽ സനിയ ഫിൽ അജൂബത്തിൻ ജദിയ എന്നതിലെ 7 വാള്യം, അത് നിങ്ങളൊന്ന് എടുത്തു വായിക്കുക. സാധിക്കുമെങ്കിൽ നിങ്ങളൊന്ന് വിവർത്തനം ചെയ്യുക, ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്താണ് അതിലെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്ന്. അതിന്റെ 7 വാള്യം മിക്കവാറും പൊതുവെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ 7 വാള്യത്തിൽ ഉള്ളത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയം ഗൗരവത്തിൽ നാം പഠിക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു തുടക്കമാണ് ഇത്. ഇതൊരു ആമുഖം മാത്രമാണ്. ഷെയ്ഖ് അബ്ദുസലാം ബർജിസ് എന്ന ഒരു പണ്ഡിതൻ, സൗദി അറേബ്യയിൽ ജീവിച്ച് മരണപ്പെട്ടുപോയ പണ്ഡിതനാണ്, അല്ലാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹം എഴുതിയ മുആമലത്തുൽ ഹുക്കാം ഫീ ളൗഇൽ കിതാബി വസ്സുന്ന എന്ന പുസ്തകത്തിന്റെ ഒരു സ്വതന്ത്ര വിവർത്തനമാണിത്. ഈ പുസ്തകം അതുപോലെ വിവർത്തനം ചെയ്യല്ല. ചില ഭാഗങ്ങൾ ഇതിൽ പുസ്തകത്തെ, ആ പുസ്തകത്തിൽ ഇല്ലാത്ത ചില പാഠങ്ങൾ ഇന്നത്തെ കാലഘട്ടം കുറച്ച് വ്യത്യാസപ്പെട്ടതുകൊണ്ട് ചില പണ്ഡിതന്മാരുടെ ഉദ്ധരണികളും മറ്റുമൊക്കെ പുറത്തുനിന്നുണ്ടായേക്കാം. എന്നാലും പ്രധാനമായും ഈ പുസ്തകം, ഈ വിവർത്തനം ഷെയ്ഖ് അബ്ദുസലാം ബർജീസിന്റെ ഗ്രന്ഥത്തിൽ നിന്നാണ് അവലംബിച്ചിട്ടുള്ളത്. ഇത് സാധിക്കാവുന്നവർ വായിക്കണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ലേഖനത്തിന്റെ വിവർത്തനം വായിക്കാൻ പല ആളുകൾക്കും മടിയാണ്. പലർക്കും പ്രസംഗം കേട്ടിരിക്കാൻ വളരെ ഇഷ്ടമാണ്. അപ്പോ ഈ വിഷയത്തിന്റെ പ്രാധാന്യം കാരണം ആരും മടി പിടിച്ചത് വായിക്കാതിരിക്കരുത് എന്നതുകൊണ്ടാണ് ഇത് വായിച്ച് ഒരു ചെറിയ പ്രസംഗം പോലെ അവതരിപ്പിച്ച് ഈ ലേഖനത്തോടൊപ്പം ചേർക്കാമെന്ന് മനസ്സിൽ കരുതിയത്. കാരണം പലരും വായിക്കില്ല, വായിക്കാൻ മടിയാണ്. എന്നാലോ അള്ളാഹുവിന്റെ ദീന് മുഴുവൻ ഒരൊറ്റ ദിവസം കൊണ്ട് കലക്കി കുടിച്ച പോലത്തെ ജാതി ഫത്വകൾ ആളുകളുടെ മുന്നിൽ പറയുകയും ചെയ്യും. അതിനൊക്കെ റെഡിയാണ്, പക്ഷെ ഒന്നും വായിക്കൂല, ഒന്നും പഠിക്കൂല, ഒന്നും തയ്യാറല്ല. കൂടിയാൽ കുറച്ചുനേരം എന്തെങ്കിലും കേൾക്കാൻ മാത്രമേ ആളുകൾക്ക് തയ്യാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആണ് ഇങ്ങനെ ഒരു ഓഡിയോ റെക്കോർഡിംഗ് ഇതിന്റെ ഒപ്പം വെക്കാമെന്ന് വിചാരിച്ചത്. കാരണം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ കേൾക്കട്ടെ. ഇത് ആളുകൾക്കിടയിൽ പ്രചരിക്കേണ്ടതുണ്ട്. ഈ വിഷയം ഗൌരവത്തിൽ പഠിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാകും. നമ്മൾ സിറിയയിലും ലിബിയയിലും മിസറിലും അതുപോലെ ഇസ്ലാമിന്റെ മറ്റ് അനേകം സ്ഥലങ്ങളിലും ചൊരിയപ്പെടുന്ന രക്തത്തിന്റെ പേരിൽ കണ്ണീരൊഴുക്കുകയാണ് ആളുകൾ. പക്ഷെ അതിന്റെ കാരണം എന്തായിരുന്നു എന്ന് ഗൌരവത്തിൽ ചിന്തിച്ചാൽ അവരിൽ പലർക്കും ഇക്കാര്യം മനസ്സിലാക്കി. ഭരണാധികാരികൾക്കെതിരെ തിരിയുക എന്ന വിഷയം അഹ്ലു സുന്നൽ ജമാഅ അതിന്റെ അടിസ്ഥാനമായി പഠിപ്പിച്ച വിഷയങ്ങളിൽ ഒന്നിലുള്ള പിഴവാണ് പലരുടെ എത്രയോ മുസ്ലിമീങ്ങളുടെ, ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളുടെ രക്തം ചിന്തുന്നതിന് കാരണമായത്. അതുകൊണ്ടാണല്ലോ പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരു ഖവാരിജിൽപ്പെട്ട ഒരു മനുഷ്യൻ അവന് ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യം സമാധാനത്തിൽ ജീവിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ അവന് സമാധാനം ഉണ്ടാവില്ല. അവിടുത്തെ സമാധാനം എങ്ങനെയെങ്കിലും നശിപ്പിച്ച് ആ നാട് കുട്ടിച്ചോറാക്കിയാൽ മാത്രമേ അവന് അവിടെ സമാധാനമാവുള്ളൂ. എത്രയെത്ര രാജ്യങ്ങൾ ഇഖ്വാൻ മുസ്ലിമൂൻ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ കള്ളന്മാരുടെ വർത്തമാനം കേട്ട്, അല്ലെങ്കിൽ അവരുടെ ചിന്താഗതികളിൽ നിന്ന് ആശയം ഉൾക്കൊണ്ട ആളുകളുടെ വർത്തമാനം കേട്ട് എത്രയെത്ര നാടുകളാണ് ഇന്ന് രക്തത്തിൽ പുരണ്ടിട്ടുള്ളത്. അതുകൊണ്ട് സഹോദര, ഈ വിഷയം നീ ഗൌരവത്തിൽ ശ്രദ്ധിക്കണം, ഗൌരവത്തിൽ പഠിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിൽ നീ സംസാരിക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കുക. കാരണം നിന്റെ അബദ്ധം കാരണം ഒരു മുസ്ലിമിന്റെ രക്തം ചിന്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മുന്നിൽ നീ വെറുതെ വിടപ്പെടുമെന്ന് വിചാരിക്കേണ്ടതില്ല. നാളെ അള്ളാഹു തആല ആദ്യം തീരുമാനമെടുക്കുന്നത് രക്തത്തിന്റെ കാര്യത്തിലാണ്, മുസ്ലിമീങ്ങളുടെ രക്തം ചിന്തിയ വിഷയത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വആറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമത്തി യൗമികും ഹാദാ വഫീ ശഹരികും ഹാദാ. നിങ്ങളുടെ രക്തവും സമ്പാദ്യവും നിങ്ങളുടെ അഭിമാനവും ഇതാ ഈ നാടുപോലെ, ഈ മാസം പോലെ. ദുൽഹിജ്ജ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്. ഈ നാടുപോലെ എന്നതുകൊണ്ട് അവിടുന്ന് ഉദ്ദേശിച്ചത് മക്കയാണ്. ഈ മാസം പോലെ, ഈ ദിവസം പോലെ, അറഫ ദിവസം പോലെ പരിശുദ്ധമാണ്. അങ്ങനെ അറഫയുടെ ദിവസം എത്ര ശുദ്ധിയിലാണ്, എത്ര ശ്രദ്ധയിലാണ് ഒരു മുസ്ലിം ജീവിക്കുക. ദുൽഹിജ്ജയിൽ ഹജ്ജ് ചെയ്യാൻ വന്ന വ്യക്തി എത്ര ശ്രദ്ധയിലാണ് അവന്റെ ഇബാദത്തുകൾ ചെയ്യുക. കഅബയുടെ പരിസരത്ത്, മക്കയുടെ പരിസരത്ത് എത്തിക്കഴിഞ്ഞാൽ എത്ര ഗൗരവത്തിൽ, എത്ര ശ്രദ്ധയിലാണ് അവൻ മുന്നോട്ട് പോവുക. അല്ലെ, കഅബ അതിന്റെ അടുത്തെത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു കല്ലുപോലും അവന്റെ കൈതട്ടി ഇളകാതിരിക്കാൻ അവൻ ശ്രദ്ധിക്കും. അതിന് അങ്ങനെ ഗൌരവത്തിൽ, ശ്രദ്ധയിൽ അവൻ പരിചരിക്കും. ഒരു മുസ്ലിം ഈമാനുള്ള ഒരുത്തന്റെ അവസ്ഥ അതാണ്. അതേപോലെ തന്നെയാണ് മറ്റു മുസ്ലിമീങ്ങളുടെ കാര്യം. നിന്റെ അടുത്തിരിക്കുന്ന, നിന്റെ ചാരത്തിരിക്കുന്ന ഒരു മുസ്ലിം ഒരു നിലക്ക് പറഞ്ഞാൽ അവനൊരു കഅബയാണ്. ഒരു നിലക്ക് പറഞ്ഞാൽ പവിത്രമായ, ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കഅബയാണ് അവൻ. അവനെ ശ്രദ്ധിക്കണം. അവനെ കൊലപ്പെടുത്തുക എന്ന് നിന്റെ കൈകൊണ്ടുണ്ടാവാൻ പാടില്ല. അത് വളരെ ഗൌരവമുള്ള വിഷയമാണ്. എത്രയോ മുസ്ലിം രാജ്യങ്ങൾ ഇന്ന് ഈ പ്രശ്നത്തിന്റെ പേരിൽ നശിച്ച്, അവരുടെ എല്ലാം ഞമ്മത്തുകൾ, അവരുടെ ബറക്കാത്തുകൾ നശിച്ചുപോയി. അതുകൊണ്ട് സഹോദര, ഈ വിഷയത്തിലുള്ള പിഴവാണ് അതിന് കാരണമാകുന്നത്. ഈ ലേഖനത്തിന്റെ വരും ഭാഗങ്ങൾ ഇൻഷാ അള്ളാ അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ കൂടുതലായി പുറത്തുവിടുന്നതാണ്. ഇത് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഇത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു നൽകാൻ ശ്രദ്ധിക്കുക. കാരണം ഈ വിഷയം വളരെ ഗൌരവമുള്ളതാണ് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തട്ടെ. അല്ലാഹു തആല അൽ മുവഫഖു വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
وآخر دعوانا أن الحمد لله رب العالمين.